കർത്താവ് പ്രിയ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്ധ്യാവന്ദനം അറിയിക്കുന്നു.
ഗ്രീറ്റിംഗ്സ് ടു ഓൾ ദി ബ്രദർ ആൻഡ് ദി ചിൽഡ്രൻ ഇൻ ദി നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്.
വിവിധ സ്ഥല സഭകളിൽ നിന്ന് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു.
I greet you all in the name of the Lord Jesus Christ who have assembled from the various local churches.
ഇന്നലെ രാത്രിയിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തിന്റെ ആളത്വം എന്താണ് എന്നുള്ളതിന്റെ വിശദീകരണം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു.
Last night we were able to hear from the beginning portions of Genesis chapter 1 about the personality of our God.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് നമുക്ക് വീണ്ടും ജനനം നൽകിയ ദൈവത്തെ ആളംപ്രതി വ്യക്തിപരമായി അറിയുക എന്നുള്ളത്.
And it is an important part of the salvation of which we have received that we should know this God personally and intimately.
നമ്മുടെ ദൈവത്തിന്റെ ഏഴ് പ്രത്യേകതകളാണ് ഒന്നാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു വരുന്നത്.
From chapter 1 we are meditating upon seven special characteristics of our Lord.
അതിൽ ഒരു ഭാഗമാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത്.
So we concluded on one portion yesterday.
ദൈവത്തിന്റെ ആളത്വം, അതിന്റെ പ്രത്യേകതകൾ, ദൈവം ദൈവിക തൃത്വം, ദൈവത്തിന്റെ ത്രിയേകത്വം, രണ്ട് കാര്യങ്ങൾ നാം ഓർക്കുന്നുണ്ട്.
Yesterday we meditated upon the personality of God, his trinity, and upon the triune God.
ഇന്ന് അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നാം നേരിട്ട് പ്രവേശിക്കുകയാണ്.
And secondly, today we are going into the second part directly.
ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്കറിയാം, പലരും ഇല്ലായിരുന്നു എങ്കിലും ആവർത്തനം കൊണ്ട് നമ്മുടെ പോഷണം തീരുകയല്ല, അതുകൊണ്ട് ഞാൻ നേരെ മതിയായിരിക്കും.
I am skipping repetition due to lack of time.
രണ്ടാമത് ദൈവത്തെക്കുറിച്ച് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട പാഠം, നമുക്ക് സർവശക്തനായ ഒരു ദൈവമുണ്ട്. വി ഹാവ് എ പവർഫുൾ ഗാഡ്.
ദി സെക്കൻഡ് തിങ് ദാറ്റ് വി സീ അബൌട്ട് ഗാഡ് ഇൻ ദിസ് പോർഷൻ ഇസ് ദാറ്റ് വി ഹാവ് എ പവർഫുൾ ഗാഡ്.
ഈ ഒന്നാം അധ്യായം വായിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു, നേരെ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എല്ലാവർക്കും.
ഐ ടോൾഡ് യു ടു റീഡ് ഫ്രം ജെനസിസ് ചാപ്റ്റർ 1. ഐ ഡോണ്ട് നോ ഇഫ് യു റിസീവ് ടൈം.
വായിച്ചു. അപ്പൊ ചില ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും.
ഓക്കെ, സോ ലെറ്റ് മീ ആസ്ക് സം സ്മോൾ ക്വസ്റ്റ്യൻസ്.
ഇവിടെ ആവർത്തിച്ചു വരുന്ന പല പദപ്രയോഗങ്ങളുണ്ട്, നിങ്ങളുടെ വായിച്ചു വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്കറിയാൻ പാടില്ല.
ദർ ആർ മെനി വേർഡ്സ് ദാറ്റ് ആർ ബീങ് റിപ്പീറ്റഡ് ഓവർ ഹിയർ. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ഇഫ് യു റെഡ് ഇറ്റ്.
അതിലൊരു വാക്കാണ് കൽപ്പിച്ചു എന്നുള്ളത്.
ആൻഡ് വൺ വേർഡ് അമംഗ് ദോസ് ഇസ് കമാൻഡഡ്.
ദൈവം കൽപ്പിച്ചു.
ഗോഡ് കമാൻഡഡ്.
അവൻ കൽപ്പിച്ചു.
ഹി കമാൻഡഡ്.
ആ വാക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഡിഡ് യു നോട്ട് ഹൗ മെനി ടൈംസ് ദാറ്റ് വേർഡ് ഹാസ് അപ്പിയർഡ്?
അങ്ങനെ ശ്രദ്ധിച്ചല്ലേ? വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ?
ആർ യു അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് യു ആർ റീഡിംഗ്?
പത്ത് പ്രാവശ്യം ഈ പദം നമ്മൾ കാണുന്നുണ്ട്.
വി സീ ദിസ് വേർഡ് ദ 10 ടൈംസ്.
അതൊരു ചെറിയ കാര്യമല്ല.
ദാറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്.
ദൈവം കൽപ്പിച്ചു.
ഗോഡ് കമാൻഡഡ്.
അങ്ങനെ സ്ഥാപിതമായി.
ആൻഡ് ദെയർഫോർ ഇറ്റ് വാസ് ഫോംഡ്.
ദൈവത്തിന് മാത്രമേ ഇങ്ങനെ കൽപ്പിക്കാൻ അവകാശം അധികാരമുള്ളൂ.
And only God has this authority to command in this manner.
നമുക്ക് കൽപ്പിക്കാം.
We can command.
പക്ഷെ ഒന്നും നടക്കില്ല.
But nothing will happen.
ദൈവം കൽപ്പിച്ചാൽ എല്ലാം നടക്കും.
If God commands, everything will come to pass.
ഇന്നും ദൈവം കൽപ്പിച്ചാൽ കാര്യങ്ങൾ നടന്നിരിക്കണം.
And if today also if God commands something, it should happen.
അങ്ങനെ ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവം സർവശക്തനാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ കൽപ്പന എല്ലാം അതേപടി അനുസരിക്കപ്പെടുകയുണ്ടായി.
And when God said commanded, it was all obeyed, proving his power.
അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പാകെ ഉണ്ടായി വന്ന പ്രത്യേക കാര്യങ്ങളാണ് സൃഷ്ടിയുടെ വിവരണങ്ങളായിട്ട് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്.
And all those things that happened as a result of his commands are mentioned here in chapter 1.
ഈ 10 കൽപ്പനകളെ വേദപുസ്തകത്തിലെ ആദ്യത്തെ 10 കൽപ്പനകളായി വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം.
These 10 commandments, you can consider them as the very first 10 commandments in the Bible.
ഈ 10 കൽപ്പനകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മോശയിലൂടെ ദൈവം നൽകിയ 10 കൽപ്പനകളാണ്.
When we think about the 10 commandments, we are immediately reminded about the 10 commandments which the Lord gave to Moses.
ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് തുടങ്ങിയുള്ളതായ 10 കൽപ്പനകൾ.
10 commandments which starts with you shall have no other gods before me.
ആ കൽപ്പനകൾ ദൈവം രണ്ട് കല്ലുകളിലായിട്ട് എഴുതി മോശയുടെ കയ്യിൽ കൊടുത്ത് ഇസ്രായേൽ മക്കളെ ഏൽപ്പിക്കുകയായിരുന്നു.
And those 10 commandments were written in 2 tablets of stone and handed over to Moses to present to the children of Israel.
ഈ 10 കൽപ്പനകൾ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു?
What happened when the Israelites received these 10 commandments?
എന്ത് സംഭവിച്ചു?
What happened?
കിട്ടി അന്ന് തന്നെ അത് ലംഘിക്കപ്പെട്ടു.
ആൻഡ് ദ വെരി ഡേ ഇറ്റ്സെൽഫ് വിച്ച് ദേ റിസീവ്ഡ് ദേ ട്രസ്പാസ്ഡ് ഇറ്റ്.
അതിലെ ഏറ്റവും പ്രധാനമായ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അത് എഴുതി മനുഷ്യന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ജനം പറഞ്ഞു, മിസ്രയീമിൽ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞ് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ചു.
ദ വെരി ഫസ്റ്റ് കമാൻഡ്മെന്റ് വിച്ച് വാസ് ഗിവൻ, യു ഷാൽ ഹാവ് നോ അദർ ഗോഡ്സ് ബിഫോർ മീ. വി സീ ദി ഇസ്രായേലൈറ്റ്സ് സേയിങ് ദാറ്റ് ദിസ് ഗോഡ് ഹാസ് ബ്രോട്ട് അസ് ഔട്ട് ഓഫ് ഈജിപ്ത്, ദ ഈജിപ്ഷ്യൻ ഐഡൽ ഹാസ് ബ്രോട്ട് അസ് ഔട്ട് ആൻഡ് ദേ ആർ ട്രസ്പാസിംഗ് ദാറ്റ് കമാൻഡ്മെന്റ്.
എന്നാൽ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആദ്യത്തെ 10 കൽപ്പനകൾ പറയുക മാത്രമാണ് ചെയ്തത്.
And in Genesis chapter 1 we see that these 10 commandments said over here are just said.
എന്ന് സംഭവിച്ചു?
What happened?
അതേപടി അനുസരിക്കപ്പെട്ടു.
And they were obeyed exactly.
Implicit obedience എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചോദ്യം ചെയ്യാതെ അതേപടി അനുസരിക്കപ്പെടുകയായിരുന്നു.
And we see an implicit obedience in over there.
എന്നാൽ വിശേഷബുദ്ധിയുള്ള മനുഷ്യന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അത് ലംഘിക്കപ്പെട്ടു.
And when it was handed over to man who has discernment, it was we see a trespass in that.
ഇന്നും അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ഇതാണ് വചനത്തിന്റെ കൽപ്പന.
ടുഡേ ഓൾസോ ഇഫ് ഹി കമാൻഡ്സ് യു സംതിങ് യു ഷുഡ് ഡു ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ദ സ്ക്രിപ്ചർ സേസ് ടു അസ്.
ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനയോട് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല.
വി ഡു നോട്ട് ഹാവ് ദി അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ദ സ്ക്രിപ്ചേഴ്സ്.
മറിയ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം.
ആൻഡ് മേരി സെഡ് ദാറ്റ് വാട്ട് എവർ ഹി സേസ് അൺ ടു യു ഡു ഇറ്റ് ആസ് ഇറ്റ് ഈസ്.
കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടാൻ ദൈവത്തിന്റെ വചനം കൽപ്പിക്കുമ്പോൾ അനുസരിച്ചേ മതിയാവും.
When the word of God says that you have to accept him and be born again, you have to do it.
രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടേ മതിയാവൂ എന്ന് വചനം പറയുമ്പോൾ അതിൽ മാനുഷികമായ ലോജിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആണ് ആവശ്യമായിട്ട്.
When the word of God says that he who is saved should be baptized, it means so, and there we should not apply any human logic to that.
കർത്താവിനെ കൈക്കൊണ്ട ആളുകൾ വിശുദ്ധമായ നിലയിൽ വേർപെട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഒഴികഴിവുകൾ പറയാൻ സാധ്യമല്ല.
When the word of God says that those who have accepted the Lord Jesus Christ should live a separated life, we are not supposed to say our excuses.
വചനത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ അതിനോട് സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, അനുസരിച്ചേ മതിയാവും.
When the word of God states that you have to obey its principles, there is no need for any confusion, you have to obey.
അങ്ങനെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ തെളിയിക്കുന്നത് എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്, അവൻ എന്ത് കൽപ്പിച്ചാലും ഞാൻ അത് അനുസരിക്കുന്നു.
When you do that in your lives, when you obey him, you are proving that my God is an omnipotent God and whatever he commands me, I will obey.
നമുക്കറിയാം, 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടി എല്ലാം അവസാനിച്ചു. 7-ാം ദിവസം ദൈവം പ്രവർത്തനങ്ങളിൽ നിന്ന് നിവൃത്തനായി.
And we know that the creation was completed in 6 days, and on the 7th day he was free from all of creating.
ഈ 6 ദിവസങ്ങളിലെ സൃഷ്ടി വെറും ഒരു ചരിത്രമായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്നല്ല, ആ ചരിത്രത്തിന് ഒരു ആത്മീയമായ അർത്ഥം ഉണ്ടായാൽ മതിയാവും.
ആൻഡ് ദീസ് ക്രിയേഷൻ ദാറ്റ് വർ ഡൺ ഇൻ ദീസ് 6 ഡേയ്സ് വി കാനോട്ട് സീ ദം ആസ് മിയർലി ഹിസ്റ്ററി, ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് എ സ്പിരിച്വൽ മീനിങ്.
നമ്മൾ സാധാരണ പറയുന്ന ഹിസ്റ്ററി ഇസ് ഹിസ്റ്റോറി, ചരിത്രം അവന്റെ കഥയാണ്.
വി യൂഷ്വലി സേ ദാറ്റ് ഹിസ്റ്ററി ഇസ് ഹിസ്റ്റോറി.
അപ്പോൾ ഈ 6 അല്ലെങ്കിൽ 7 ദിവസത്തെ സൃഷ്ടികൾ കൊണ്ട് ദൈവം നടത്തിയതായി കാര്യങ്ങളുടെ പിന്നിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും ചെയ്തത്.
സോ ഇൻ ദിസ് വർക്ക് ഓഫ് ക്രിയേഷൻ ഡൺ ഇൻ ദി 6 and 7 days, വി സീ ദാറ്റ് ഗോഡ് ഇസ് റിവീലിംഗ് ഹിസ് പവർ.
അതിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളെക്കുറിച്ചും ഉള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയും.
ആൻഡ് ഇൻ ദാറ്റ് വി ക്യാൻ സീ ദ ചേഞ്ചസ് ദാറ്റ് വി ഷുഡ് മേക്ക് ഇൻ അവർ ഓൺ ലൈഫ്സ്.
ഇനി ഒന്നാം അധ്യായം വായിച്ചു വന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ 6 ദിവസങ്ങളുടെ സൃഷ്ടിയുടെ ക്രമം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാമോ?
ആൻഡ് ദോസ് ഹു ഹാവ് റെഡ് ദിസ് ജനസിസ് ചാപ്റ്റർ 1, ക്യാൻ യു ഓർഗനൈസ് ദി ഓർഡർ ഓഫ് ദാറ്റ് ക്രിയേഷൻ?
1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ഒന്നാം ദിവസം എന്ത് സൃഷ്ടിച്ചു?
ഓൺ ദ ഫസ്റ്റ് ഡേ വാട്ട് ഡിഡ് ഗോഡ് ക്രിയേറ്റ്?
ഒന്നാം ദിവസം പുസ്തകത്തിൽ നോക്കരുത്. ഒന്നാം ദിവസം വെളിച്ചം, 2-ാം ദിവസം മൂന്നാം ദിവസം 4 5 5 4-ാം ദിവസം സസ്യങ്ങൾ, 5 6 ശകലം മാർക്ക് തരാം. ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല. ഞാൻ ഉൽപ്പത്തി പല നിലകളിൽ ചിലയിടത്തൊക്കെ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. ഒരിടത്തു പോലും ഒരാളും ശരിക്കും ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് തൃത്വവും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക, അതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ 31-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമല്ലേ? എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള അധ്യായങ്ങളൊന്നാണ് 31. നിറയെ ആത്മീയമായ അർത്ഥങ്ങളും പ്രായോഗികമായ പാഠങ്ങളും വായിച്ചാലും വായിച്ചാലും പുതിയ തിരികല.
വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ഇൻ ദി ബൈബിൾ ഇസ് ജനസിസ് ചാപ്റ്റർ 1, ആൻഡ് ഐ റീഡ് ഇറ്റ് മെനി ടൈംസ്.
ഇനിയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം ഈ ആറ് ദിവസങ്ങളുടെ സൃഷ്ടിയുടെ ക്രമം മറക്കരുത്.
യു ഷുഡ് റിമെമ്പർ ദി ഓർഡർ ഓഫ് ക്രിയേഷൻ ട്രൈ നോട്ട് ടു ഫോർഗെറ്റ് ഇറ്റ്.
ഒന്നാം ദിവസം വെളിച്ചം ഉണ്ടാക്കി,
ഫസ്റ്റ് ഡേ ഹി ക്രിയേറ്റഡ് ലൈറ്റ്.
രണ്ടാം ദിവസം ഒരു വിധാന ഫേർമമെന്റ്, വെള്ളങ്ങളെ തമ്മിൽ വേർപിരിക്കാനായി ഒരു വിധാനം.
സെക്കൻഡ് ഡേ ദി ലോർഡ് ക്രിയേറ്റഡ് എ ഫേർമമെന്റ്.
മൂന്നാം ദിവസം,
ഓൺ ദി തേർഡ് ഡേ,
ഭൂമി മൂടിക്കിടന്ന വെള്ളം വിരിച്ച് ഭൂമിയുണ്ടാക്കി, അല്ലെങ്കിൽ കര തെളിച്ചു കൊണ്ടുവന്നു.
ഹി സെപ്പറേറ്റഡ് ദി വാട്ടേഴ്സ് ആൻഡ് ക്രിയേറ്റഡ് ലാൻഡ്.
അതിൽ ചെടികളും വൃക്ഷങ്ങളും ഉണ്ടാകട്ടെന്ന് കൽപ്പിച്ചു.
ആൻഡ് ഓൺ ദെയർ ഹി കമാൻഡഡ് ലെറ്റ് ദെയർ ബി പ്ലാന്റ്സ് ആൻഡ് ട്രീസ്.
അപ്പോൾ ഒന്നാം ദിവസം വെളിച്ചം,
ഫസ്റ്റ് ഡേ ലൈറ്റ്.
അതിനു മുമ്പേ ഭൂമി ആകാശമുണ്ട്.
ബിഫോർ ദാറ്റ് ഹെവൻ ആൻഡ് എർത്ത് ആർ ദെയർ.
ഇവിടെ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ റീക്രിയേഷൻ ആണ്.
സോ
പുനഃസൃഷ്ടിയാണ്.
ആൻഡ് ജനസിസ് ചാപ്റ്റർ 1 വി സീ എ റീക്രിയേഷൻ ഹാപ്പനിംഗ്.
അതിന്റെ കാരണം പിന്നീട് ഞാൻ ഓർപ്പിക്കാം.
ദ റീസൺ ഫോർ ദാറ്റ് വിൽ തിങ്ക് ലേറ്റർ ഓൺ.
അപ്പോൾ ഒന്നാം ദിവസം വെളിച്ചം,
ഫസ്റ്റ് ഡേ ലൈറ്റ്.
രണ്ടാം ദിവസം വിധാനം,
സെക്കൻഡ് ഡേ ദ ഫേർമമെന്റ്.
മൂന്നാം ദിവസം ചെടികൾ,
തേർഡ് ഡേ ദ പ്ലാന്റ്സ്.
നാലാം ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും.
ആൻഡ് ദ ഫോർത്ത് ഡേ ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, സൺ മൂൺ ആൻഡ് സ്റ്റാർസ്.
അഞ്ചാം ദിവസം ജലജന്തുക്കളും പറവകളും.
ഓൺ ദ ഫിഫ്ത് ഡേ ഫിഷ് ആൻഡ് ബേർഡ്സ്.
ആറാം ദിവസം മൃഗങ്ങളും മനുഷ്യരും.
ആൻഡ് ഓൺ ദ സിക്സ് ഡേ ആനിമൽസ് ആൻഡ് മാൻ.
മനസ്സിലായോ?
ഡു യു അണ്ടർസ്റ്റാൻഡ്?
ഐ വില്. ഒന്നാം ദിവസം,
ഫസ്റ്റ് ഡേ,
ഒന്ന് കൂടെ പറഞ്ഞാലേ പഠിച്ചിരിക്കുള്ളൂ. ഇത് ചെയ്യാനാ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ തത്തേക്കോല പറയിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഒന്നാം ദിവസം,
ഫസ്റ്റ് ഡേ,
വെളിച്ചം. രണ്ടാം ദിവസം, വിധാനം, ഫേർമമെന്റ്. മൂന്നാം ദിവസം,
പ്ലാന്റ്സ് ആൻഡ് ട്രീസ്,
ചെടികൾ. നാലാം ദിവസം,
സൺ മൂൺ ആൻഡ് സ്റ്റാർസ്.
അഞ്ചാം ദിവസം,
ഫിഷ് ആൻഡ് ബേർഡ്സ്.
ആറാം ദിവസം,
ആനിമൽസ് ആൻഡ് മാൻ.
ഓ, ഇത് മിടുക്കരാ നിങ്ങൾ, ഇത് പെട്ടെന്നാ പഠിച്ചത്.
ഹൗ ക്വിക്ക് യു ഹാവ് ഓൾ ലേൺഡ്.
ഞാൻ സാധാരണ ഈ ബൈബിൾ സ്കൂളുകളൊക്കെ പഠിപ്പിക്കാറുള്ളപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പുസ്തകം 10 28 അധ്യായങ്ങളുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഓരോ പ്രധാനപ്പെട്ട വാക്കുകൾ എടുത്ത് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയാണ് പഠിപ്പിക്കാൻ സാധാരണ ശ്രമിക്കാറുള്ളത്, പഠിക്കാറുള്ളത്.
And usually when I teach in the Bible schools, if there are 10 or 22 chapters, I take the important verses and I gather them together and teach them.
അപ്പോൾ ഈ ആറ് ദിവസങ്ങൾ കൊണ്ട് ഈ പ്രധാനമായ ആറ് കാര്യങ്ങളാണ് ദൈവം സൃഷ്ടിച്ചത്.
So in these 6 days, God created these 6 important things.
അവിടെയെല്ലാം ദൈവം സൃഷ്ടിച്ചു 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 എന്ന് പറഞ്ഞിരിക്കാം.
There all it is mentioned that God created.
എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു.
That means from nothingness he called them forward.
അത് ദൈവത്തെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്.
And it is only possible by God.
ഇല്ലാത്ത വെളിച്ചത്തെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയാണ്.
And the light which did not exist he called it forth as though it existed.
ആ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് റോമാലേഖനം 4 അധ്യായത്തിൽ പറയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത അന്ധകാരം ബാധിച്ചിരുന്നപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചെന്നാണ് വായിക്കുന്നത്.
And there we read in Romans chapter 4 how in the life of Abraham when which was not existing God called forward as though it existed and he came forward.
ഉള്ളതിനെ വിളിച്ചു വരുത്താൻ നമുക്ക് എളുപ്പമാണ്.
And what is existing we can call forward easily.
നമ്മുടെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വരാന്ന് പറഞ്ഞാൽ വിളിച്ചാ വരും.
And if our children go here and there we can say come here and they will come.
നമ്മുടെ കീഴിലുള്ള ജോലിക്കാരൻ ഇവിടെ വരാൻ പറഞ്ഞാൽ വരും.
And if there is a worker under us we'll say come here and he comes.
അപ്പോൾ ഉള്ളതിനെ വിളിച്ചു വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും.
So what is existing we can call forward.
എന്നാൽ ഇല്ലാത്തതിനെ?
But what about that which does not exist?
ഇല്ലാത്തതിനെ നമുക്ക് വിളിക്കാം.
The one which does not exist we can call.
പക്ഷേ വരികയില്ല.
But it will not come forth.
എന്നാൽ ദൈവം മാത്രം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും.
But God alone can call that which does not exist as though it exists.
അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അസാധ്യം എന്ന് കരുതി നാം എഴുതിത്തള്ളുന്ന കാര്യങ്ങളെ പോലും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തന്ന് അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഈ സൃഷ്ടി മാത്രമല്ല അബ്രഹാമിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും തെളിയിക്കണം.
So it proves that this God is able to bring forth that which we have said is impossible in our lives as though it existed. And this, not only this chapter and the life of Abraham, but our life should also prove this very fact.
99 vayasulla oru manushan,
a man who was 99 years old,
makkal undaavum deivam parnju.
God said that you would have children.
Oru human logic oru alpamengil apply cheyal vala sadhyathayundo?
If you apply a bit of human logic, is there any possibility?
75-ാമത്തെ വയസ്സ് മുതൽ ദൈവം പറയുന്നതാ.
ആൻഡ് ഫ്രം ദി ഏജ് ഓഫ് 75 ഗോഡ് ഇസ് സെയിങ്,
അത്യുന്നതനായ പിതാവ്, എക്സോൾട്ടഡ് ഫാദർ എന്ന പേരോടുകൂടെ നടക്കുന്ന മനുഷ്യൻ,
ദ മാൻ ഹു ഈസ് വാക്കിംഗ് വിത്ത് ദ ടൈറ്റിൽ എക്സോൾട്ടഡ് ഫാദർ,
അതിനുശേഷം ദൈവം പേര് മാറ്റിയിട്ടു ആ ഉന്നത പിതാവ് എന്നുള്ള പേര് മാറി ബഹുജാതികൾക്ക് പിതാവ് എന്നാക്കി.
ആൻഡ് ദ നെയിം എക്സോൾട്ടഡ് ഫാദർ വാസ് ചേഞ്ച്ഡ് ആൻഡ് ടു ദ ഫാദർ ഓഫ് മെനി നേഷൻസ്.
ദൈവം വാക്ക് പറഞ്ഞു.
God said a word.
പക്ഷേ യാതൊരു സാധ്യതയുമില്ല.
But there is no possibility.
99 വയസ്സായി.
He is 99 years old.
ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥ മനസ്സിലാക്കി.
And he knows the inability of his wife's womb.
ഒരു കൊച്ചിനെ സ്വീകരിക്കത്തക്ക നിലയിലുള്ള ഒരു ഗർഭപാത്രമല്ല ഭാര്യയുടെ എന്ന് അബ്രഹാം നന്നായിട്ട് അറിയാം.
And Abraham knows very well that his wife's womb is not one which is capable of having a baby.
ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു.
But he hoped against hope.
എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്.
That is something which I cannot understand.
ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ
and to believe against hope,
adana vishwasam,
that is faith.
Avudiyana illathare ulladene pole vilichu varuthunnu,
and that is where God calls forth what which does not exist as though it exists.
Appol deivam illathadine ulladene pole vilichu varuthi ennu charitram parayumbol adilode enikku or aashwasam undaanu, enikku dhairyam undaanu, ente deivam ithra valiya deivam.
So when this history points out that God called forth that which did not exist into existence, it should give me a hope that my God is powerful.
ഈ സൃഷ്ടി നടത്തിയ അതേ ദൈവമാണ് എന്റെ ദൈവം.
This God who created, who did this creation is my God.
എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും.
This God can do great things for me.
ദൈവത്തിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കണം.
We should trust in God's power.
അങ്ങനെയുള്ള ഈ ആറ് ദിവസത്തെ സൃഷ്ടിയിൽ,
and in that creation which lasted 6 days,
ദൈവത്തിന്റെ മഹത്വം മാത്രമല്ല നമ്മുടെ കടമകളും കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്.
It does not only magnify God's glory but it also says about our duties.
ഞാൻ വളരെ വേഗത്തിൽ 6 ദിവസത്തെ സൃഷ്ടിയിലൂടെയുള്ള പ്രായോഗികമായ പാഠങ്ങൾ കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
Shall we quickly go to the practical applications through this creation of 6 days.
ഒന്നാമത്തെ ദിവസം,
first day,
ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് മൂടി ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു.
And the whole earth was covered with water and there was darkness on the face of the earth.
ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ.
And God commanded let there be light.
മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ,
and a man who was beautifully crafted,
പാഴ്വ് ശൂന്യവുമായി തീർന്നു.
And he became void.
നമ്മൾ മനുഷ്യരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, പറയാൻ പാടില്ലെങ്കിലും പറയാറുണ്ട്, അവൻ വെറും പാഴാ.
And about man, when we say bad things, we usually say that he is useless.
എന്തുപറയ ആരും ഗുണമില്ലാത്തവനാ.
Means he is of no use.
ഇത് ഒരാളുടെ കഥയല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകല മനുഷ്യരുടെയും കഥയാ.
And in the sight of God, this is the story of all mankind.
അങ്ങനെ പ്രയോജനരഹിതമായ മനുഷ്യനെ, ഇരുളായി കഴിഞ്ഞ മനുഷ്യനെ, അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം വെളിച്ചം തരിക എന്നുള്ളതാണ്.
And in a man whose life is in that manner, the first thing that God does is he provides light into his life.
അങ്ങനെയുള്ള വെളിച്ചം ആരാണ്?
If so, who is the light?
ആ വെളിച്ചം എന്താണ്?
And what is that light?
യോഹന്നാൻ 8:12 ൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
In John chapter 8 and verse 12, our Lord Jesus Christ says, I am the light of the world.
ഞാനും വെളിച്ചമാണെന്നല്ല.
He does not say, I am also the light.
I am the light. ഞാൻ മാത്രമാണ് വെളിച്ചം.
And Jesus says, I am the light of the
world. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ,
in Romans chapter 1 and verse 19,
നാം വായിക്കുന്നത്, മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി.
And we see that man's unrighteous heart was darkened.
ഹൃദയം ഇരുണ്ടുപോയി.
His heart was darkened.
ഇരുള് പാപത്തോട് ബന്ധപ്പെട്ടതാണ്.
And darkness relates to sin.
ആ ഇരുട്ടിലിരിക്കുന്ന മനുഷ്യന് അവൻ എവിടെ ഇരിക്കുന്നെന്നോ, അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്നോ, അടുത്ത ആളാരാണെന്നോ, കൂടെ ജീവിക്കുന്ന ആളാരാണെന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
And that man who is in that darkness, he does not know where he is, who he is interacting with and who is it next to him.
ഇന്ന് ലോകത്തിലെ പൊതുവായ ഒരു സ്ഥിതി ഇതല്ലേ?
Is this not the common condition of the world around us?
നാം പലപ്പോഴും മനുഷ്യനെ കുറിച്ച് പറയാറ് മൃഗത്തെക്കാൾ മനുഷ്യൻ അസംബോധിച്ചു.
And many a times we see that man has deteriorated further than animals.
അവന്റെ ജീവിത പങ്കാളിയെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല.
He is not able to identify his life partner.
പിഞ്ചു കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
He is not able to understand small children.
അവൻ സമൂഹത്തെ മനസ്സിലാക്കാൻ,
he is not able to understand society.
എവിടെയാണ് കാരണം, എവിടെയാണ് അതിന്റെ കാരണം എന്താണ്?
And what is the root cause for that?
ഇരുള്.
The darkness.
അന്ധകാരം ബാധിച്ചു.
And the darkness is upon him.
മനുഷ്യൻ തന്നെ എന്ത് ചെയ്യുന്നു അറിയാൻ പാടില്ല.
And man does not know what he is doing.
എന്നാൽ അവിടേക്ക് ലോകത്തിന് വെളിച്ചമായ ക്രിസ്തു വന്നു കഴിയുമ്പോൾ,
but when Christ, who is the light of the world, comes in there,
iril velichamaya maaruga,
and that darkness turns to light.
Adana veendum jananathinte anubhavam,
and that is the experience of being born again.
Ava manushya jeevithathil aathmika jeevithathinte aadya padi ennu parayunnu ennalam porthathu pole saakshal velichamaya Christu ullil varunnathaan.
And the first step in our spiritual life is where the light, who is the Lord Jesus Christ, comes into our heart.
Adu aarambhamaanu.
That is just a start.
Ini randamatha divasamo,
and the second day,
oru vidhanam undaki,
and he created a firmament.
Endile vidhanam undakiyathu?
Why did he create the firmament?
ഭൂമി മുഴുവനും മൂടിക്കിടന്ന വെള്ളത്തെ വിധാനത്തിന്റെ മീതയും വിധാനത്തിന്റെ താഴെയുമാക്കി ദൈവം പിരിച്ചു.
And the world, the earth which was covered with water, we see that he separates into two layers, one above the firmament and one below it.
വേർപിരിവായിട്ടാണ് നാം വായിക്കുന്നത്.
And we see that he separated it.
വേദപുസ്തകത്തിലെ വേർപാടിന്റെ സത്യം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 2-ാം ഖണ്ഡികയിലാണ്.
And we see that the truth about the separation, it starts in the Genesis chapter 1 and verse 2.
ആ സത്യം ഇവിടെ ആരംഭിച്ച് വെളിപ്പാട് പുസ്തകം വരെ പരന്നു കിടക്കുന്ന മനോഹരമായ ഒരു വിഷയമാണ്.
And that truth starts over here and it is spread throughout till the book of Revelation.
ഓർമ്മ, കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെ മീറ്റിംഗിനായിട്ട് വന്നപ്പോ ഈ വേർപാടിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്താണ് ഓർമ്മ. വേർപാടിനെ കുറിച്ചുള്ള 7 പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്.
ആൻഡ് ഇഫ് ഐ റിമെമ്പർ റൈറ്റ്ലി ലാസ്റ്റ് ടൈം വെൻ ഐ കെയിം അറൌണ്ട് 5 years back, ഐ ടുക്ക് എ മെസ്സേജ് അബൌട്ട് സെപ്പറേഷൻ ഇൻ ദി ക്രിസ്ത്യൻ അസംബ്ലി.
ഇവിടെ ഈ രണ്ടാമത്തെ ഖണ്ഡിക, രണ്ടാമത്തെ ദിവസത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോ നാം കാണാത്തൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
And in relation to the second day creation, we see that there is a word which we often do not see.
Often alla illa kaanunnilla,
we do not see it.
Nalla devam kandu nu parayunnilla,
he does not say he saw the good.
Baaki ella divasangale kurichu parayumbol nalla devam kandu, nalla devam kandu, ethrayum nalla devam kandu.
And on the other days of creation we see that God says that he saw that it was good.
എന്നാൽ രണ്ടാം ദിവസത്തെ കാര്യം പറയുമ്പോൾ മാത്രം എന്തുകൊണ്ട് നല്ലതെന്ന് കണ്ടെന്ന് പറയാത്തത്?
ആൻഡ് വെൻ ഹി ഇൻ റിലേഷൻ ടു ദി സെക്കൻഡ് ഡേ ക്രിയേഷൻ വൈ ഈസ് ഹി നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഗുഡ്?
വ്യക്തമായ കാരണം നമുക്ക് അറിയാൻ പാടില്ല, നമുക്ക് ഇങ്ങനെ അനുമാനിക്കാം.
വി ക്യാൻ ഇമാജിൻ, വി ക്യാൻ സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ദ റീസൺ.
ഉൽപ്പത്തി 6-ാം അധ്യായം തുടങ്ങി 9-ാം അധ്യായം വരെ ദൈവത്തിന് ഹിതകരമല്ലാത്തൊരു കാര്യമാണ് ലോകത്തിൽ നടന്നത്.
ആൻഡ് ഇൻ ജനസിസ് ചാപ്റ്റർ 6 through Genesis chapter 9 വി സീ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഈസ് അഗൈൻസ്റ്റ് ഹിസ് വിൽ.
6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്തു.
ഇൻ ജനസിസ് ചാപ്റ്റർ 6 and verse 1 വി സീ ദാറ്റ് നൗ ഇറ്റ് കെയിം ടു പാസ് വെൻ മെൻ ബിഗാൻ ടു മൾട്ടിപ്ലൈ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് and daughters were born to them, the sons of God saw the daughters of men that they were beautiful, and they took wives for themselves of all whom they chose.
ദൈവത്തിന്റെ ഹൃദയത്തിന് അത് വേദനയായി.
And it pained the heart of God.
മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യഹോവ അനുതപിച്ചു.
And he was sad because he had created man.
ഞാൻ മനുഷ്യനെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് നശിപ്പിച്ചു കളയുമെന്ന് ദൈവം കൽപ്പിച്ചു.
And God commanded that I will destroy man from the face of this earth.
അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത മാർഗം ഒരു വലിയ ജലപ്രളയമായിരുന്നു.
And the means that God chose for that was a great flood.
ആ ജലപ്രളയത്തെ കുറിച്ച് വായിക്കുന്നത് നോഹയും കുടുംബം പെട്ടകത്തിൽ കയറി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു.
And we read about that great flood that Noah and his family entered the ark and the windows of heaven were opened.
ഭൂമിയുടെ ഉറവുകളും തുറന്നു.
And the fountains of the earth were opened.
അപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നപ്പോൾ വലിയ അണക്കെട്ട് പൊട്ടിയാൽ എങ്ങനെ വെള്ളം ചാടി വരുമോ അതുപോലെ വെള്ളം ഭൂമിയിലേക്ക് വരാനിടയായി.
And when these windows of heaven were opened, we see that as though a great waterfall, we see that a great amount of water is falling down.
അങ്ങനെ വെള്ളം എവിടെ നിന്ന് വന്നതാണ്?
If that is so, where did this water appear from?
ഈ രണ്ടാം ദിവസം ദൈവവിധാനത്തിന് മീതെ സൂക്ഷിച്ചു വെച്ച വെള്ളമാകാനാണ് സാധ്യത.
ഇറ്റ് ഈസ് മോസ്റ്റ് പ്രോബബ്ലി ദിസ് വാട്ടർ വിച്ച് വാസ് സ്റ്റോർഡ് അബൌവ് ദ ഫേർമമെന്റ്.
ആ വെള്ളം താഴേക്ക് വന്നു.
ആൻഡ് ദാറ്റ് വാട്ടർ കെയിം ഡൌൺ.
വരുന്നതിന് മുമ്പേ അതിനെ തടഞ്ഞു നിർത്തി.
And before it came down, he supported it.
അപ്പോൾ വെള്ളങ്ങളെയും വെള്ളകളെയും തമ്മിൽ വേർപിരിച്ചു.
So he separated between the waters.
അത് ന്യായവിധിക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന.
And that was kept for the judgment.
അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സന്തോഷം കൊണ്ട് ചെയ്തതല്ല.
And he did not do it out of the happiness of his heart.
നിവൃത്തികേടുകൊണ്ട് ചെയ്തു പോയതാ.
But out of helplessness.
അപ്പൊ അവിടെയാണ് വേർപാടെന്നുള്ള സത്യം നമ്മൾ ആരംഭിക്കുന്നത്.
സോ ദേ ആർ ദ ട്രൂത്ത് അബൌട്ട് സെപ്പറേഷൻ സ്റ്റാർട്ട്.
ഇനി എന്താണ് വാസ്തവത്തിൽ വേർപാടെന്ന് പറയുന്നത്?
സോ വാട്ട് ഇസ് ട്രൂലി സെപ്പറേഷൻ?
ഞാൻ പല സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള ലളിതമായ ചോദ്യമാണ്.
ആൻഡ് ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റൻ ഐ ഹാവ് ആസ്ക്ഡ് ഇൻ മെനി പ്ലേസ്.
ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തുകയാണ്. എന്താണ് വേർപാടെന്ന് പറഞ്ഞത്?
വാട്ട് ഇസ് ദിസ് സെപ്പറേഷൻ?
ഇത് വേർപാടെന്ന് പറഞ്ഞു.
വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേഷൻ?
നമ്മൾ സാധാരണ പറയാറുള്ളതാ, കേൾക്കാറുള്ളതാ, ചിന്തിക്കാറുള്ള വേർപാട് വേർപാട് വേർപാട്.
മെനി ടൈംസ് വി ഹിയർ ആൻഡ് വി സേ സെപ്പറേഷൻ സെപ്പറേഷൻ ആൻഡ് സെപ്പറേറ്റഡ്.
എന്ത് വേർപാടെന്ന് പറഞ്ഞാൽ?
വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേറ്റഡ്?
വേർപാട് വേർപാടുകാര് അതല്ല ചോദ്യം. വേർപാടെന്ന് പറഞ്ഞാൽ എന്താണ്?
നോട്ട്
വേർപാടുകാര്. എന്ത് വേർപാടെന്ന് പറഞ്ഞാൽ?
വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേഷൻ?
ഒരുത്തരം ഇല്ലേ?
Do you not have an answer?
വേർപാടെന്ന് പറഞ്ഞാലേ, ഈ ലളിതമായൊരു ചോദ്യമായിരിക്കുന്നത്.
What do you mean by separation?
ഏതാ സെറ്റ് അപ്പാർട്ട്? അതാ വാക്കിന്റെ അർത്ഥ. പറഞ്ഞ കാര്യം ശരിയാ. ഈ സംഗതി എന്താ? ഒന്നിൽ നിന്ന് വേർപെട്ട് വേറൊന്നിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് വേർപെട്ട് ബ്രദറിലേക്ക് വിടുക.
ആശയമുണ്ടോ
കേട്ടോ, ഞാൻ എന്നെ നിരുത്സാഹപ്പെടുത്തുകയല്ല. എന്ത് ഈ വേർപാടെന്ന് പറഞ്ഞാൽ എന്താ?
വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേഷൻ?
കീപ്പിംഗ് ഹോളിനെസ്. വേർപാട്
സെപ്പറേഷൻ.
നമ്മൾ പൊതുവെ ധരിക്കുന്നത് യോഗ്യമായിട്ടൊക്കെ ജീവിക്കുക, എല്ലാമൊക്കെ ധരിക്കാതിരിക്കുക, എല്ലാം കഴിക്കാതിരിക്കുക, എല്ലാം കുടിക്കാതിരിക്കുക. നമ്മളെ കണ്ടാൽ ഒരു വേർപാടുകാരാണെന്നുള്ളൊരു ലുക്കുണ്ടാകണം. അതാണ് വേർപാടെന്നാണ് പൊതുവെ നമ്മൾ ധരിക്കാറുള്ളത്.
Many times we think that we should act like, be like decent people, we should maintain a bit of separation, not abstain from certain foods, dresses and so on.
വേർപാടെന്നുള്ള ആ സത്യത്തിന്റെ ഒരു നിർവചന വേദവസ്തു നമ്മൾ കാണുന്നുണ്ട്.
And we see a word used to explain what is separation in the scriptures.
അത് വെളിപ്പാട് 2:6 7 വാക്യങ്ങളിലാണ്.
And that is in Revelation chapter 2 verse 6 and 7.
അതിനേക്കാൾ മികച്ചതായ ഒരു നിർവചനമോ അർത്ഥമോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
I don't think there is a better explanation or meaning for that word.
ഇവിടെ എഫേസോ സഭയ്ക്ക് എഴുതിയതായ ദൂതാണല്ലോ നമ്മൾ വായിക്കുന്ന രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്.
And in the first portion of chapter 2 in Revelation we read the message written to the church at Ephesus.
6 7 വാക്യങ്ങൾ വായിക്കാം.
Shall we read verse 6 and 7?
മതി. എങ്കിലും നിക്കോലാവിരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്.
ബട്ട് ദിസ് യു ഹാവ് ദാറ്റ് യു ഹേറ്റ് ദ ഡീഡ്സ് ഓഫ് ദ നിക്കോളേറ്റിയൻസ്.
അവരെ കുറിച്ചുള്ള ദോഷങ്ങളൊക്കെ പറഞ്ഞു.
Some complaints about them are being told over here.
നന്മകളും പറഞ്ഞു.
Some good deeds by them are also mentioned.
എന്നാൽ ഇവിടെ പറയുന്ന ഒരു പ്രത്യേക നന്മ, നിക്കോലാവിരുടെ നടപ്പ് നീ പകച്ചു.
And what is being said over here is that you hated the deeds of the Nicolaitans.
ഇവിടെ നിക്കോലാവിർ എന്ന് പറഞ്ഞാൽ people who look down on others, മറ്റുള്ളവരെ താണവരായി കാണുന്ന ഒരു പ്രവണതയ്ക്കാണ് നിക്കോലാവിയ മതം എന്ന് പറയുന്നത്.
And these Nicolaitans were a group of people who looked down at other people.
ആ വാക്കിന്റെ തന്നെ അർത്ഥം, നിക്കോലായിച്ചോയ് എന്ന വാക്കിന്റെ അർത്ഥം ലുക്കിംഗ് ഡൗൺ ഓൺ പീപ്പിൾ, അതായത് ഞങ്ങൾ വലിയവരാണ്, നിങ്ങൾ ചെറിയവരാണെന്നുള്ളതായ ഒരു മനോഭാവം.
The word meaning of the word Nicolaitai is means that looking down on other people, thinking high of themselves.
അത് സഭയുടെ ആദ്യ നാളുകളിൽ തന്നെ അങ്ങനെയുള്ള ഒരു പ്രവണത പിശാച് ആളുകളിൽ കൊണ്ടുവരാനിടയായി.
And we see that the devil was able to bring such a tendency in the very beginning of the church itself into the churches.
അതിന്റെ വികസിതമായ രൂപമാണ് ഇന്ന് പൊതുവെ ക്രൈസ്തവ ലോകത്ത് കാണുന്നത്.
And its expanded form is seen in the Christian world now.
ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള ധാരണ.
And a feeling as though there are people who are ruling and those who are being ruled over.
അങ്ങനെയുള്ള നിക്കോലാവിയ ചിന്താഗതി ഉണ്ടായിരുന്ന ആ സമയത്ത് കർത്താവ് പറയുകയാണ്, നീ അതിനെ പകച്ചു, നീ അതിനെ അനുവദിച്ചു കൊടുത്തില്ല.
And at that time where this philosophy of Nicolaitis was there, we see that you hated that, you did not give into that.
എന്തുകൊണ്ടാണ് എഫേസോസിലെ വിശ്വാസികൾ ഈ നിക്കോലാവിയ ചിന്താഗതിയെ എതിർത്തത്?
And why did they the believers at Ephesus hate this Nicolaitians?
എന്തുകൊണ്ടാണ് അവർ നിക്കോലാവിയരുടെ നടപ്പ് പകച്ചത്?
Why did they hate the philosophy of the Nicolaitians?
ഞാനും പകയ്ക്കുന്നു.
I also hate.
കർത്താവ് പറഞ്ഞു, ഞാൻ പകയ്ക്കുന്ന കാര്യത്തെ നിങ്ങൾ പകച്ചു.
You have hated the things which I hate.
ഞാൻ വെറുത്ത കാര്യങ്ങളെ നിങ്ങളും വെറുത്തു.
And you hate the things which I hate.
അരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചു.
And the things which I have said no, you also have said no need.
അങ്ങനെയാണ് വേർപാട് എന്ന് പറഞ്ഞാൽ എന്താണ്?
So in that means what is separation?
കർത്താവ് സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുകയും കർത്താവ് വെറുക്കുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നതാണ് വേർപാട്.
So separation means to love what the Lord loves and to hate what the Lord hates.
കർത്താവ് എന്തിനെ സ്നേഹിക്കുന്നു?
What does the Lord love?
കർത്താവ് മനുഷ്യരെ സ്നേഹിക്കുന്നു.
God loves man.
കർത്താവ് എന്തിനെ സ്നേഹിക്കുന്നു?
What does the Lord love?
അതിനെ ഞാനും സ്നേഹിക്കണം.
I also should love that.
കർത്താവ് ദൈവത്തെ സ്നേഹിക്കുന്നു, കർത്താവ് ദൈവജനത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവജനത്തെ സ്നേഹിക്കണം.
God loves the children of God and I also should love the children of God.
കർത്താവ് സഭയെ സ്നേഹിക്കുന്നു, ഞാൻ സഭയെ സ്നേഹിക്കണം.
God loves the church of God and I also should love the church.
എനിക്ക് സഭയെ വെറുക്കാൻ ന്യായമില്ല.
I do not have any excuse to hate the church.
രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ വിശുദ്ധരായി ദൈവം കാണുമ്പോൾ അവരെ കർത്താവ് കാണുന്നത് പോലെ ഞാനും കാണുന്നു.
When God sees a sanctified group of people who are sanctified by his blood, I also should see it with the same eyes.
അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 5 പറയുന്നത്, ഇന്നു മുതൽ ആരെയും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല.
And that is why Apostle Paul says in 2 Corinthians chapter 5 that I know no man of the flesh.
കാരണം ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്.
ബിക്കോസ് ഇഫ് വൺ ഇസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ.
കർത്താവ് സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കണം.
ഇഫ് ഐ ഷുഡ് ലവ് ഇൻ ദ സെയിം മാനർ ആസ് ദ ലോർഡ് ലവ്.
കർത്താവ് സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുക, അപ്പോൾ തന്നെ കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്താണോ അതിനോട് വിട പറയാനുള്ളതായ മനസ്സും എനിക്കുണ്ടായിരിക്കണം.
ആൻഡ് വാട്ട് ടു ലവ് വാട്ട് ദ ലോർഡ് ലവ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം to say no to the things which God hates.
ഇതിൽ താരതമ്യം എളുപ്പമുള്ളത് കർത്താവ് സ്നേഹിക്കുന്നതിനെ നമുക്ക് സ്നേഹിക്കാം.
And to compare this, we can love what the Lord loves.
കർത്താവ് ദൈവമക്കളെ സ്നേഹിക്കുന്നത് നമ്മൾ അവരെ സ്നേഹിക്കും, ഹലോ പറയും, വീട്ടിൽ പോകും, സ്തോത്രം പറയും, കൈ കൊടുക്കും, നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടില്ല.
God also loves believers and we can also love the believers. We say hi and we greet them and go home.
കർത്താവ് സഭയെ സ്നേഹിക്കുന്നു, നമ്മൾ സഭയിൽ മുടങ്ങാതെ എല്ലാ ആക്ടിവിറ്റീസിലും വരുന്നുണ്ട്.
And God loves the church and we are coming regularly for all the activities of.
എന്നാൽ എന്റെ ദൈനംദിന ജീവിതത്തിൽ കർത്താവ് വെറുക്കുന്നു എന്ന് വചനം ബോധ്യമാക്കുന്ന കാര്യങ്ങളെ വെറുക്കാൻ, അതിൽ നഷ്ടം സഹിക്കാൻ, അത് വേണ്ടെന്ന് വയ്ക്കാൻ, അതുപോലെ അപമാനം സഹിക്കേണ്ടി വന്നാൽ സഹിക്കാൻ എനിക്ക് മനസ്സുണ്ടോ, അതാണ് വേർപാട്.
But do I have the mind to hate the things which God hates in my life, which I hold dear? That is what is true separation.
ഇതാണ് വേർപാട്.
That is separation.
മീശ വെക്കാതിരിക്കുന്നതും ആഭരണം ധരിക്കാതിരിക്കുന്നതും കളറുള്ള വസ്ത്രം ധരിക്കാതിരിക്കുന്നതും അല്ല വേർപാട്.
To not have a mustache or not to wear colored dress or not to wear ornaments, that is not separation.
ഇതെല്ലാം വേർപാടിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാം.
And you can consider this if you want as parts of.
പക്ഷേ അതിനേക്കാൾ എത്രയോ ആഴമാണ് ഈ സത്യം.
But how deep is this truth?
നമ്മൾ പൊതുവെ പുറമെ ബാഹ്യമായ കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു വൈരുദ്ധ്യമാണ്.
And when we give importance to the outward things and when we do not hate the things which the Lord hates, that is a stark contradiction.
അപ്പോൾ ഒന്നാം ദിവസം വിളിച്ചും.
So on the first day light,
രണ്ടാം ദിവസം വേർപാട്.
Second day separation.
ഇനി മൂന്നാം ദിവസം എന്താണ്?
On the third day what?
ദൈവം. ചെടികളും വൃക്ഷങ്ങളും.
Plants and trees.
ഈ ചെടികളും വൃക്ഷങ്ങളും ഉള്ളതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ പലതുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ള ഗുണം എന്താ?
What are the main use of the plants and trees for us?
ഒച്ച കിട്ടുന്നുണ്ട്. ഒച്ചനുണ്ട്. ഇല്ല, നമ്മൾ ജീവിക്കില്ലായിരുന്നു. ദൈവം ഈ സസ്യങ്ങളെ വൃക്ഷങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനോട് പറഞ്ഞെന്താ? ആഹാരം ആവശ്യം പോലെ കഴിച്ചു.
After God created the plants and trees, he said, eat of it.
ഓക്സിജൻ ചോദിച്ചോളാൻ പറഞ്ഞില്ല, അത് ചോദിക്കും. നമ്മൾ ചോദിക്കുക, അജീവിക്കുകയല്ല. നമുക്ക് പഴങ്ങൾ വേണം, കായ്കനികൾ വേണം.
വി നീഡ് ഫ്രൂട്ട്സ്.
അങ്ങനെയാണെങ്കിൽ മൂന്നാം ദിവസത്തെ സൃഷ്ടിയിലൂടെ നമുക്ക് പഠിക്കാവുന്ന ആത്മീയ പാഠം എന്താണ്?
So what is the spiritual lesson that we can learn out of this third day of creation?
നമുക്ക് വെളിച്ചം ഉണ്ടാകണം.
We should have light.
വേറെപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണം.
We should have a separated life.
അത് തുടർന്നുണ്ടാകേണ്ടത്.
And continuing that,
ഫലകരമായ ആത്മീയ ജീവിതമാണ്.
We should have a fruitful Christian life.
ഫലകരമായ ജീവിതം.
A fruitful life.
ഫലം പുറപ്പെടുവിക്കണം.
You should give out fruits.
എന്താ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ?
What do you mean by give out fruits?
ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൽ the fruit of the spirit and the work of the flesh രണ്ടും വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്.
And in Galatians chapter 5 we see the fruit of the spirit and the work of the flesh being mentioned separately.
Fruit um work um thammulla vyasam.
What is the difference between this fruit and work?
Phalavum pravartiyum.
What is the difference between fruit and work?
Fruit avade undaagudu.
Where does the fruit occur?
Trees.
On trees or on plants.
Work avade nadakkunnathu.
And what about the work?
Factory la.
In the factories.
ഫാക്ടറി പ്രൊഡക്ട് ഉണ്ടാക്കുകയാണ്.
ദ പ്രൊഡക്ട്സ് ആർ ബീങ് മെയ്ഡ്.
എന്താ തമ്മിലുള്ള വ്യത്യാസം?
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദീസ്?
ഫലമുണ്ടാക്കാനായിട്ട് ഒരു വൃക്ഷം കഠിനാധ്വാനം ചെയ്യാറില്ല, ചെയ്യുമോ? എന്നാ എന്റെ യജമാനം എനിക്ക് വളവും വെള്ളവും തന്നതല്ലേ, എങ്ങനെയാ ഒരു പഴം ഉണ്ടാക്കി കൊടുത്തില്ലേ, മോശമല്ലേ? അതുകൊണ്ട് രണ്ട് ചക്കപ്പഴം കൊടുത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്ലാവ് കഷ്ടപ്പെട്ട് ഞെരുങ്ങി ഉൽപ്പാദിപ്പിക്കാറില്ല.
ട്രീ ഡസ് നോട്ട് ടോയിൽ ഹാർഡ് to produce its fruit as a sign of gratitude to its master.
എന്നാൽ പ്രവൃത്തിയോ?
But what about works?
ഒരു അസംസ്കൃത വസ്തു അത് ഒരു മെഷീനിലിട്ട് അല്ലെങ്കിൽ മെഷീന്റെ സഹായത്താൽ അതിനെ ആ റോ മെറ്റീരിയലിനെ നമുക്ക് ഉപയോഗപ്രദമായ മറ്റൊരു വസ്തുവാക്കി രൂപപ്പെടുത്തുന്നതിനാണ് പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയാറുള്ളത്.
A raw material when it is put into a machine or through some process when it is when the outcome is a fruitful thing, we call that as work.
ദൈവാത്മാവ് ലഭിച്ച ആളുകൾക്ക് ഈ ആത്മാവിന്റെ ഫലം ഉണ്ടാകും. ദൈവാത്മാവ് കിട്ടാത്ത ആളുകൾക്ക് ആ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും.
And those who have received the spirit of God will have these fruits, and those who have not received the spirit of God will be doing these works.
എന്തുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് അവരുടെ പ്രവൃത്തികൾ മോശമായി വരുന്നത്?
And why do those who are not beings those who are not saved, why are their works bad?
അവർക്ക് അത് ചെയ്യാൻ കഴിയൂ.
Because they can only do that.
കാരണം ഈ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ ആത്മാവ് അവരുടെ ഉള്ളിലില്ല.
Because they cannot produce the fruit of the spirit because the spirit is not within them.
വിശ്വാസികൾ എന്തുകൊണ്ടാണ് ആത്മാവിന്റെ ഫലം മാത്രമല്ലാതെ ജഡത്തിന്റെ പ്രവൃത്തികളും ചെയ്യാൻ ഇടയാകുന്നത്?
And why does the believers are able to produce the fruit of the spirit as well as do the works of the flesh?
ദൈവത്തിന്റെ ആത്മാവ് ഒരു വശത്തുണ്ടെങ്കിലും അതിനേക്കാൾ അധികമായി ഈ ജഡത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്.
Because although the spirit is there on one side, the flesh it reigns over and it also produces its work.
അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു വൃക്ഷം അറിയാതെ തന്നെ ഫലം പുറപ്പെടുവിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ ഈ ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, ഇന്ദ്രിയജയം, പരോപകാരം തുടങ്ങിയവ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ക്രമാനുഗതമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
As a tree produces fruit under favorable situation, we also, when we are subject to the Holy Spirit and when we are humbled, we see that we will be able to produce the fruit of the Spirit, such as love, joy, kindness, peace, and so on.
ഈ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് വളരെ മനോഹരമായി പറയാൻ ഒരു അധ്യായം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം.
And we know that our Lord Jesus Christ has dedicated a chapter to say about the fruit of the Spirit.
ഏത് അധ്യായമാണ്?
Do you know what that is?
യോഹന്നാൻ
John chapter, the gospel according to John chapter.
ഞാൻ അവിടെ നിന്ന് ചില സത്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിക്കാം.
Shall I point some truths from that chapter?
ആദ്യത്തെ ഒരു മൂന്നാല് വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യോഹന്നാൻ 15 ആദ്യത്തെ നാല് വാക്യങ്ങൾ.
Shall we read first four verses of John 15?
ആറാമത്തെ വാക്യം
6
ഇവിടെ മൂന്ന് തരത്തിലുള്ള കൊമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്.
ഹിയർ ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് ത്രീ ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്.
ഏതൊക്കെയാണ്?
വാട്ട് ആർ ദേ?
ഒന്ന് ആദ്യം പറഞ്ഞത് കായ്ക്കാത്ത കൊമ്പ്. രണ്ടാം വാക്യം
എ ബ്രാഞ്ച് ദാറ്റ് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട് വേഴ്സ് 2.
ആ വാക്യത്തിൽ തന്നെ കായ്ക്കുന്ന കൊമ്പ്.
ആൻഡ് അനദർ ബ്രാഞ്ച് ഈസ് മെൻഷൻ ദേർ വൺ വിച്ച് ബെയർസ് ഫ്രൂട്ട്.
ആറാമത്തെ വാക്യത്തിൽ വസിക്കാത്ത കൊമ്പ്. എന്നിൽ വസിക്കാത്ത കൊമ്പ്.
ആൻഡ് ഇൻ വേഴ്സ് 6 വി സീ ദാറ്റ് എ ബ്രാഞ്ച് വിച്ച് ഈസ് വിതേർഡ്.
ഇതിൽ അവസാനത്തേത് വിശദീകരണമൊന്നും അധികം ആവശ്യമില്ല. കർത്താവായ മുന്തിരിവള്ളിയും വസിക്കാത്ത കൊമ്പിനെ നീക്കിക്കളഞ്ഞ് ചുട്ടുകളയുന്നു. അത് കർത്താവുമായി ബന്ധമില്ലാത്ത ആളുകളെ കുറിച്ച്, രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ്.
ആൻഡ് ദാറ്റ് ഈസ് ബീങ് മെൻഷൻ ഇൻ വേഴ്സ് 6 അബൌട്ട് എ ബ്രാഞ്ച് വിച്ച് ഡസ് നോട്ട് അബൈഡ് ദോസ് ഹു ഡു നോട്ട് ഹാവ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദെയർ ഹാർട്ട്സ്, ദേ ആർ ബീങ് ത്രോൺ ഇൻ ടു ദ ഫയർ ആൻഡ് ദേ ആർ ബേൺഡ്.
ഫലം കായ്ക്കുന്ന കൊമ്പുകളെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു.
ആൻഡ് ദി വൺസ് ആൻഡ് ദി ബ്രാഞ്ചസ് ദാറ്റ് ബെയർ ഫ്രൂട്ട് വി സീ ദാറ്റ് ഇറ്റ് ഈസ് പ്രൂൺഡ് സോ ദാറ്റ് ഇറ്റ് ബെയർസ് മോർ ഫ്രൂട്ട്.
എന്നാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളയുന്നു.
We see there, first it is mentioned about the branches that does not bear fruit, he takes away.
അപ്പോൾ മൂന്ന് തരത്തിലുള്ള കൊമ്പുകളെ കുറിച്ചാണ് കർത്താവ് പഠിപ്പിച്ചത്.
So the Lord teaches about three types of branches.
കായ്ക്കാത്തത്, കായ്ക്കുന്നത്, വസിക്കാത്തത്.
One which bears fruit, one which does not bear fruit, and one which does not abide.
കായ്ക്കുന്ന കൊമ്പുകളുടെ പ്രത്യേകതകൾ ആദ്യത്തെ 11 വാക്യങ്ങളിലുണ്ട്.
And in the first 11 verses, we see the speciality of those branches that bear fruit.
അങ്ങനെ കായ്ക്കുന്ന ആ കൊമ്പുകൾക്ക് ആ കൊമ്പുകൾ എങ്ങനെ കായ്ക്കാനിടയാകുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധമാണ് അവിടുത്തെ വിഷയം.
ആൻഡ് വെൻ ഇറ്റ് ഇസ് മെൻഷൻഡ് അബൌട്ട് ഹൗ ദോസ് ബ്രാഞ്ചസ് ആർ ഏബിൾ ടു ബെയർ ഫ്രൂട്ട് വി സീ ദാറ്റ് ഇറ്റ് ഇസ് ത്രൂ ദ ഫെലോഷിപ്പ് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബീങ് മെൻഷൻഡ് ഓവർ ദെയർ.
12 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ വിശ്വാസികൾ തമ്മിൽ തമ്മിലുള്ളതായ ബന്ധം മൂലം കായ്ക്കാനിടയാകുന്ന ഫലത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
ആൻഡ് ഇൻ വേഴ്സ് 12-17 വി സീ അബൌട്ട് ദി ഫ്രൂട്ട്സ് വിച്ച് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ദി ഫെലോഷിപ്പ് ഓഫ് ദി ബ്രദറിൻ ബിറ്റ്വീൻ വൺ അനദർ.
എന്നാൽ അവസാനത്തെ ലോകത്തിലായിരിക്കുന്ന കൊമ്പുകളെ കുറിച്ചാണ് 18 മുതൽ 27 വരെ കാണുന്നത്.
ആൻഡ് ഇൻ വേഴ്സസ് 18-27 വി സീ അബൌട്ട് ദി ബ്രാഞ്ചസ് വിച്ച് ആർ ദയർ ഇൻ ദ വേൾഡ്.
റിലേഷൻ ടു ദ ലോർഡ്, റിലേഷൻ ടു വൺ അനദർ ആൻഡ് റിലേഷൻ ടു ദ വേൾഡ്.
റിലേഷൻ ടു ദ ലോർഡ്, റിലേഷൻ ടു വൺ അനദർ ആൻഡ് റിലേഷൻ ടു ദ വേൾഡ്.
ഇതിൽ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ അവൻ നീക്കിക്കളയുന്നു.
And I would just like to point out about one type of branch, the branch that does not bear fruit, he takes away.
കായ്ക്കുന്നതിനെ കുറിച്ച് പിന്നീട് പറയാം. കായ്ക്കാത്ത കൊമ്പുകളെ അവൻ നീക്കിക്കളയുന്നു.
And every branch in me that does not bear fruit, he takes away.
അപ്പോൾ കായ്ക്കാത്ത കൊമ്പ് ആരാണ്?
So who are these branches that do not bear fruit?
വിശ്വാസികളാണോ? വിശ്വാസികളാണോ? കായ്ക്കുന്നത് നമുക്കറിയാം, കുഴപ്പമില്ലാത്ത.
വി നോ ദ വൺസ് ഹു ബെയർ ഫ്രൂട്ട് ആർ ബിലീവേഴ്സ്.
വസിക്കാത്തത് എന്ന് പറയുമ്പോൾ അറിയാം, അത് രക്ഷിക്കപ്പെടാത്ത.
ആൻഡ് ദോസ് ഹു ഡു നോട്ട് അബൈഡ്, വി നോ ദ ദോസ് ഇറ്റ് ഈസ് ഓഫ് ദോസ് ഹു ആർ നോട്ട് സേവ്ഡ്.
എന്നാൽ ഈ കായ്ക്കാത്ത കൊമ്പ് എന്ന് പറഞ്ഞത് ഏതാണ്? നീക്കിക്കളയുന്ന കൊമ്പ്.
ബട്ട് വൺ ഹി ടേക്സ് അവേ ദ വൺ വിച്ച് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട്, വാട്ട് ആർ ദേ?
ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി യാതൊരു ഫലവും കായ്ക്കുന്നില്ല എന്ന് വിചാരിക്കുക.
ഇമാജിൻ ദാറ്റ് ഐ എം നോട്ട് ബെയറിംഗ് എനി ഫ്രൂട്ട് ഫോർ ദ പാസ്റ്റ് മെനി ഇയേഴ്സ്.
കർത്താവ് എന്ത് ചെയ്യും?
വാട്ട് വിൽ ദ ലോർഡ് ഡു?
എന്നെ നീക്കിക്കളയും. കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയും.
A branch that does not bear fruit, he will take me away.
എന്ന് പറഞ്ഞാൽ,
മീനിങ്
നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ,
ടു ടേക്ക് അവേ മീൻസ്
നീക്കിക്കളയുക, പോയി,
ഗോൺ.
കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളഞ്ഞ് പോയതാണെങ്കിൽ നമ്മൾ ആരും തന്നെ ഇവിടെ കാണുകയില്ലായിരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, മിക്കവാറും പേര് ഞാൻ ഉൾപ്പെടെ.
If the branches that does not bear fruit were taken away, many of us would not be here.
അങ്ങനെ വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കർത്താവിൽ വസിച്ചിട്ട് ഫലം പുറപ്പെടുവിക്കാതെ ജീവിക്കുന്ന വിശ്വാസികളെ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയും.
And many think that it is mentioned here that the believers who do not bear fruit, he takes them away from the world.
അപ്പോൾ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ട്, ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്.
And one satisfaction we have, why are we live, alive today on the in the face of the world?
ഞാൻ വളരെ ബലപ്പെടുവിക്കുന്നു, സ്തോത്രം പറയുന്നുണ്ട്, ബലപ്പെടുവിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ലോകം അല്ലേ പണ്ട് എന്നെ നീക്കിക്കളഞ്ഞേ.
Because I am producing a lot of fruit, that is why I am existing today.
ഇവിടെ നീക്കിക്കളയുക എന്നുള്ള ആ വാക്ക് 36 പ്രാവശ്യം ബുദ്ധിമുട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
And the word take away used over here is mentioned 36 times in the script, in the gospel.
അതിൽ ഉപയോഗിച്ചിരുന്ന ഐറോ എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഐറോ, 36 പ്രാവശ്യം ഉണ്ട്.
And it is mentioned 36 times the word ഐറോ.
ആ വാക്കിന്റെ ശരിയായ അർത്ഥം ലിഫ്റ്റിംഗ് അപ്പ് എന്നാണ്.
And the true meaning of that word is lifting up.
Njan uyarthappettal ellavarum engilekku aagarshikkum avade ee vaakku upayogichirullathu.
And in that verse where it is mentioned, when I am lifted up, I will draw all men to me. There are the same words here.
Karthavaya mundirivalliyil phalam porappadikkada jeevikkunna vishwasikale avan endu cheyyum nera verthu swargathil vidunnalla adine pokki kettum.
And what does it mean over here that the believers who are not bearing fruit, what he will do to them, he will lift them up and tie them up, those branches.
ഇവിടെ മുന്തിരിവള്ളിയാണ് നമുക്ക് ഒരാളുടെ പരിചയം കുരുമുളകുവള്ളി ആയിരിക്കാം. പിന്നെ എന്നെപ്പോലുള്ള ആൾക്ക് കൂടുതൽ പരിചയം അതാണ്, എല്ലാം ഒരുപോലെ തന്നെ ഏകദേശം.
And we might be familiar rather than the vines with the pepper tree.
ഈ മുന്തിരി ഈ കുരുമുളകിന്റെ വള്ളി അതിനെ ഒരു 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 കാല് നാട്ടി ആ കുരുമുളക് അതിലിങ്ങനെ പടർത്തി വിടുകയാണ്, അങ്ങനെയാണ് അത് കായ്ക്കാറുള്ളത്.
And we know that the pepper plant is grown by putting a stick and it grasps onto that for support and it grows.
പക്ഷേ കൃഷിക്കാരൻ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ മുകളിലേക്ക് പോകേണ്ടതായ വള്ളിക്ക് പകരം ചില വള്ളികളൊക്കെ ഇങ്ങനെ താഴെ കൂടെ മണ്ണിലൂടെ ഇങ്ങനെ പടരും.
And if the farmer or those who cultivate is not careful, some of the branches, rather than going up, it will fall on the ground and grow.
Angana nerathode padrunnaya valiyil oru kurumulavu polum kaayikkilla.
And on those which are on the ground, we see that there will not even be a little no pepper on that.
Adile verugal adey mannil irakkirakkirakku munpottu neegum.
And the roots will draw it inside the ground and move it forward.
Appo krishikaran enna cheyyum?
So what does the farmer do?
Angana nerathode padrunnu povuna valigale parichedukkum.
And so he grasps those branches which are flowing on the ground.
പറിച്ചെടുക്കുന്നത് അല്പം വേദനാജനകമാണ്.
And that process of taking them away from the ground is quite
വേരുകൾ പലപ്പോഴും മുറിഞ്ഞു പോകും.
And many a times many of the stems are broken.
ചിലപ്പോൾ അതിന്റെ തല മുറിഞ്ഞു പോയിരിക്കും.
Its head might be broken.
അതിനെ എടുത്ത് മുകളിലേക്ക് ആ കാലിൽ വെച്ച് ചുറ്റി കെട്ടി കയറിട്ട് കെട്ടി മുകളിലേക്ക് വിട്ടാൽ ഫലം പുറപ്പെടുവിക്കും.
And it is being tied around that stick and it is made to grow up.
നമ്മുടെ ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ മുറിവുകളും ചതവുകളും പരുക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്
And do you know why many times some injuries and some problems arise in our lives?
പല ചില പ്രതിസന്ധികളും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്.
Why does some situations arise in our life?
അത് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ്.
So that we might be able to look back.
ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ?
Am I bearing fruit?
ഞാൻ ഈ കൊമ്പിലൂടെ മുകളിലേക്ക് പോകുന്നുണ്ടോ?
Am I going through this stick upwards?
അതോ ഞാൻ ലോകത്തോട് ബന്ധപ്പെട്ട് ഇഴുകി ചേർന്ന് വേരിറക്കി ജീവിക്കുകയാണോ?
Or am I being growing as one with the world and not producing any fruit?
അങ്ങനെ ലോകത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടാണ് എന്നെ പഠിച്ചെടുക്കുന്നത്, ആ വേദന നന്മയ്ക്കായിട്ടാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയും സ്തോത്രം ചെയ്യാൻ നമുക്ക് ഇടയാകണം.
And when the Lord picks me up from that ground, even though it is painful, it is so that I bear fruit, and so we should thank him for that.
കർത്താവിന്റെ ആഗ്രഹം ഈ മൂന്നാം ദിവസത്തെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഉണ്ടാകണമെന്ന്.
And it is the Lord's desire that we should have this experience of the third day continually in our spiritual life.
അതേക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ മൂന്ന് വാക്കുകൾ ഈ അധ്യായത്തിൽ നാല് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്.
And when the Lord Jesus says about that, he says four words about this.
15-ന്റെ 16-ൽ നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഫലം കായ്ക്കുക. Yes, bear fruit.
And we see in verse 16 that you have been selected that you should bear fruit.
15-ന്റെ രണ്ടാം വാക്യത്തിൽ അധികം ഫലം കായ്ക്കണം, more fruit.
And in verse 2 we read that you should bear more fruit.
15-ന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വളരെ ഫലം കായ്ക്കണം, much fruit.
And we see in verse 5 that you should bear much fruit.
16-ാമത്തെ വാക്യത്തിൽ നിലനിൽക്കുന്ന ഫലം.
And in verse 16 we see that we should bear fruits that remain.
അപ്പൊ ക്രമാനുഗതമായ ഒരു ഫ്രൂട്ട് ബെയറിംഗിന്റെ വളർച്ച നമുക്ക് കാണാം.
സോ വി ക്യാൻ സീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് ഓഫ് ദി പ്രോസസ് ഓഫ് ഫ്രൂട്ട് ബെയറിംഗ്.
വിശ്വാസത്തിന്റെ ആദ്യ നാളുകളിൽ ഫലം കുറേശ്ശെ ഉണ്ടാകുള്ളൂ.
And in the beginning times of your salvation you will only have a little fruit.
ഒരു മാവ് നട്ടാൽ അതിന് ആദ്യ ഫലം കായ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ മാങ്ങേ ഉണ്ടായിരിക്കുള്ളൂ.
And first time when you plant a mango tree it will only give probably two or three mangoes.
എന്നാൽ അടുത്ത വർഷം ആകുമ്പോൾ more fruit.
And in the next year there will be more fruits.
കുറേക്കൂടെ കഴിയുമ്പോൾ മച്ച് ഫ്രൂട്ട് എന്ന് പറയുന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിലാണ് മച്ച് എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ളത്.
And we say, and in the coming years we see that there will be much fruit, one which cannot be counted.
അപ്പോൾ ആദ്യം ഫ്രൂട്ട് ഉണ്ടായി.
So first there was fruit.
ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കും.
Maybe 2 or 3.
അടുത്ത വർഷം പല കായ്ച്ചു.
And next year there were more fruits.
താരതമ്യേന കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ more than last year. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടായി.
And comparatively there were more fruits than last year.
പിന്നെയും വർഷങ്ങൾ കഴിയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിലും much fruit, ധാരാളം വളരെ ഫലം കായ്ച്ചു.
And after years have passed we see that there is much fruit, much that cannot be counted.
നാളുകൾ പിന്നെയും കഴിയുമ്പോൾ ഈ ഫലം പുറപ്പെടുവിക്കുക മാത്രമല്ല ഈ ഫലം നിലനിൽക്കുന്ന ഫലമായിട്ട് മാറും.
And after many years it should not be fruits, it should not only be bearing fruits but the fruits which should be abide.
എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സീസൺ ഫ്രൂട്ട് പോലെ ആകാൻ പാടില്ലെന്ന് അർത്ഥം.
And that means that believers should not be like seasonal fruit.
പല വിശ്വാസികളും സീസണൽ ഫ്രൂട്ട് പോലെ ചില സമയത്ത് വലിയ ആവേശം ഉണ്ടായി നല്ല ഫലം പുറപ്പെടുവിച്ച് ആരാധന യോഗത്തിന് വരാതിരിക്കില്ല, പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കത്തില്ല, കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കും, ആത്മാവിന് ഫലം പുറപ്പെടുവിക്കും, പിന്നെ ആറ് മാസത്തിന് തപ്പി നോക്കിയാലും ആളെ കാണുകയില്ല, അത് എവിടെ പോയത് മുങ്ങുക.
Some believers are like spiritual like seasonal fruits which bear much fruit during a period and then later on you have no news of them.
കർത്താവിൽ വസിക്കുമ്പോൾ നിലനിൽക്കുന്ന ഫലങ്ങൾ പിന്മാറാതെ തളരാതെ വിജയകരമായി ജീവിക്കുന്ന വളർച്ചയുടെ ജീവിതം നമുക്ക് ഉണ്ടാകുമെന്നാണ് ഈ ഫലത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിൽ നമുക്ക് പഠിക്കാവുന്ന പാഠം.
And from this bearing fruit we know that if we abide in the Lord Jesus Christ we will be able to bear much fruit and fruits that remain.
അങ്ങനെ ഫലം കായ്ക്കേണ്ട വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോ പോകുന്നില്ല.
And there are certain conditions mentioned for bearing that fruit, I'm not going into
that. അപ്പോൾ ഒന്നാം ദിവസം വെളിച്ചം.
So first day light.
രണ്ടാം ദിവസം വേർപാട്.
Second day separation.
മൂന്നാം ദിവസം ഫലം.
And third day the fruit.
ഇനി നാലാം ദിവസം.
On the fourth day
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും.
Did we see the sun, moon and stars were created?
എന്തിനാ അവയെ സൃഷ്ടിച്ച അതിന്റെ സ്ഥാനത്താക്കിയിരിക്കുന്നത്?
Why were they created and placed in their respective position?
അടയാളമായിരിക്കാൻ.
To be a sign.
രണ്ട് ദിവസങ്ങളും സംവത്സരങ്ങളും കാലങ്ങളും തിരിച്ചറിയുവാൻ.
And so that you can separate between days and years and the ages.
സൂര്യനുള്ളതുകൊണ്ട്
because of the existence of the sun
നമുക്ക് ദിവസങ്ങൾ അറിയാം.
We know about the days.
കാലങ്ങൾ അറിയാം.
We know about the ages.
സംവത്സരങ്ങൾ അറിയാം.
And we know about many years.
ഇവയുള്ളതുകൊണ്ട് നമുക്ക് ലക്ഷണങ്ങൾ അറിയാം.
And because of them we know about the signs.
നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു സൂര്യന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം.
And we know in the Lord Jesus Christ himself has said we know the signs of the sun.
മേഘം ചുവന്നിരിക്കുന്നു.
And the sky is red.
മേഘത്തിന് നിറം മാറുന്നു.
And the clouds change their color.
അതുകൊണ്ട് എല്ലാം നമുക്ക് ലക്ഷണങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും.
And through all of these we can understand certain signs.
അപ്പോൾ നാലാമത്തെ സൃഷ്ടിയിൽ നമുക്ക് പഠിക്കാവുന്ന പാഠം എന്താണ്?
So in the fourth day of creation what can we learn from
that? വിശ്വാസികളായ നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്ന ലോകത്തിന് അടയാളമായിട്ട്.
And we as believers have been placed in the world as a sign to the world.
എന്താ അടയാളം?
What is the sign?
ലോകത്തിന്റെ അവസാനം വരാൻ പോവുകയാണ്.
The end of the world is nigh.
കർത്താവ് ഇതുവരെ വന്നിട്ടില്ല.
The Lord has not yet come.
വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ കാണുകയില്ലായിരുന്നു.
And if it were so we would not have been here.
കർത്താവ് വരാറായി വന്നിട്ടില്ല എന്നുള്ളതിന്റെ അടയാളമാണ് ദൈവത്തിന്റെ സഭ.
And the church of God is a sign that the Lord's coming is nigh and that and we are waiting for him.
അപ്പോൾ ദൈവസഭയിലെ വിശ്വാസികളുടെ പ്രസംഗവും അവരുടെ ജീവിതവും ഈ ലോകത്തിന് ഒരു അടയാളമായിട്ടിരിക്കണം.
So the messages and the life of the children in the church of God should be a sign for this world.
അവർക്ക് ഇത് നമ്മിൽ നിന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ എവിടെയാണ് അവർ കാണുന്നത്?
If they cannot see it from us then from where else?
നാം സ്വർഗത്തിൽ പോകുന്നവരാണെന്ന് പറയുന്നു.
വി സേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഹെവൻ.
നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുന്നു.
വി സേ ദാറ്റ് അവർ സിറ്റിസൺഷിപ്പ് ഇസ് ഇൻ ഹെവൻ.
അതിനൊത്തവണ്ണം ലോകത്തിന് നമ്മിൽ നിന്ന് കാണാനിടയായിത്തീരണം.
ബട്ട് ഇൻ ദാറ്റ് സിമിലർ മാനർ ദ വേൾഡ് ഷുഡ് ബി ഏബിൾ ടു സീ ഫ്രം അസ്.
അതാണ് നമ്മുടെ സാക്ഷീകരണം.
ആൻഡ് ദാറ്റ് ഈസ് അവർ ടെസ്റ്റിമണി.
അപ്പോൾ ഈ സൂര്യചന്ദ്ര നക്ഷത്രന്മാർ ഒരു സാക്ഷ്യത്തിനായിട്ട് നിൽക്കുന്നത് പോലെ ദൈവജനം ഇന്ന് ലോകത്തിൽ സാക്ഷികളായി സാക്ഷ്യം വഹിക്കുന്നവരായി തീരണമെന്നുള്ള പ്രായോഗികമായ പാഠമാണ് നമുക്ക് ഇവിടെ പഠിക്കാം.
ജസ്റ്റ് ആസ് ദ സൺ മൂൺ ആൻഡ് സ്റ്റാർസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ആസ് എ സൈൻ സോ വി ആസ് ബിലീവേഴ്സ് should be a sign, a witness
to the world.
And the creation on the fifth day,
മത്സ്യങ്ങളും പക്ഷികളും
animals fish and birds.
ഇവയിൽ നമുക്ക് പഠിക്കാവുന്ന പ്രധാന പാഠം എന്താണ്?
And what is the main lesson we can learn from these?
ഇതുവരെ നാല് ദിവസങ്ങളിലെ സൃഷ്ടികൾ നോക്കിയാൽ ജീവൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ ജീവൻ ചലിക്കാത്ത ജീവനാണ്.
And regarding these first four days of creation we see that they had life but they were not moving.
Static ആയിരുന്നു.
They were static.
അത് ഒരു ഒരു വൃക്ഷം അല്ലെങ്കിൽ ചെടി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക.
And we see that if you look at a tree it stands in one place.
അത് ചലിക്കാൻ നിർവാഹമില്ല.
It does not have a means to move.
എന്നാൽ ഇവിടെ അന്തരീക്ഷത്തിൽ നോക്കിയാലും ജലത്തിൽ നോക്കിയാലും പെരുകി വന്നതായ പക്ഷികളും മത്സ്യങ്ങളും.
But if you look in the skies and in the waters we can see the birds and the fish multiplying.
അവയിൽ നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും പ്രധാനമായ പാഠം ഈ പക്ഷികളും പക്ഷികളെയും മത്സ്യങ്ങളെയും ഒക്കെ നോക്കിയാൽ അവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആകുല ചിന്ത കണ്ടിട്ടുണ്ടോ?
And if you have looked at any of the birds or any of the fish, have you seen any of them with anxiety or worrying?
നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൊയ്ത് കളപ്പുരയിൽ കൂട്ടുന്നുമില്ല. എന്തുകൊണ്ട്? സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു.
We read that the words of the Lord Jesus Christ, look at the birds of the air, they neither sow nor do they reap, nor do they gather into barns, but your heavenly Father provides for them.
സംതൃപ്തമായ ജീവിതം,
a satisfied life.
ഏത് കാലഘട്ടത്തിലും സംതൃപ്തിയോടെ ജീവിക്കുന്ന കുറെ ജീവജാലങ്ങൾ ഈ സൃഷ്ടിയിലുണ്ട്.
And in this creation we can see that in all times there are a group of creation which are satisfied.
എന്നാൽ ഏത് കാലത്തും അസംതൃപ്തിയോടെ ജീവിക്കുന്ന ഒറ്റ കൂട്ടമേ ഉള്ളൂ.
But in all times there is only one group that is unsatisfied.
അതാരാണ്?
Who are they?
ഗൾഫ് ജോലി കിട്ടിയാലും കിട്ടിയില്ലാലും അസംതൃപ്തി.
If you are working in the Gulf or not, you are unsatisfied.
നാട്ടിലാണെങ്കിലും അസംതൃപ്തി.
If you are in India also, you are unsatisfied.
മതി മതി, സംതൃപ്തി എന്നൊരു വാക്ക് പൊതുവേ നമ്മുടെ നാവിൽ ഉണ്ടാകുകയില്ല.
And that satisfaction is not there in our tongues.
ദൈവം ഏത് സാഹചര്യത്തിൽ കൂടെ കടത്തി വിട്ടാലും അത് മതി. ദൈവമാണ് ഇങ്ങനെ ആക്കിയത്. മതി എന്ന് പറയാനുള്ളതായ ഒരു അനുഭവം ഈ അഞ്ചാം ദിവസത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്.
And from this fifth day of creation we can learn a lesson that we should be able to be satisfied. We should say that Lord, this is enough, knowing that it is the will of the Lord.
ആറാം ദിവസം മൃഗങ്ങളും മനുഷ്യരും.
On the sixth day we see that animals and man were created.
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു.
God created man.
എങ്ങനെ സൃഷ്ടിച്ചു?
How did he create him?
ഇന്നലെ നാം ഓർക്കുകയുണ്ടായി.
We meditated upon that yesterday.
ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും.
And we see that God created man in his own image.
എന്താണ് സ്വരൂപം എന്ന് പറഞ്ഞാൽ?
What does this mean by image?
അടുത്ത ദിവസം ഒന്ന് ഓർപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് സൂചന മാത്രം പറഞ്ഞു പോകാം.
So I will be reminding you in the next day, so I'll just give a hint.
സ്വരൂപം,
in his likeness,
image, സാദൃശ്യമാണ് ലൈക്നെസ്.
And
ഇമേജ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപം.
What do you mean by image of God? The image of God.
ഇമേജ് നമ്മൾ എന്തുമാത്രം പ്രാവശ്യം നിങ്ങളെ വായിക്കാൻ പറയുന്നത് അല്ലേ? സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാധിച്ചിരിക്കപ്പെടാൻ ഞങ്ങൾ നിന്റെ സ്തോത്രം ചെയ്യുന്ന സ്വരൂപം. എന്ത് സ്വരൂപം?
What do you mean by this image? Image of God.
സ്വരൂപം. ദൈവത്തിന്റെ സ്വന്തം രൂപം, അതെന്താ നല്ല ചോദ്യം. ശരിയാ, സ്വരൂപം. പുതിയ നിയമത്തിൽ പലയിടത്തും വായിക്കുന്നുണ്ട് യാക്കോബിന് ദൈവത്തിന്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു, പാടില്ല.
And in book of James we read that God, man was created in the image of God, he is cursing. That should not be done.
സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ.
Image means like God.
അപ്പൊ ദൈവത്തെ പോലെയാണ് നമ്മളെ ഉണ്ടാക്കിയത്.
So did he make us like him?
ഏറെക്കുറെ, കുറച്ചൊക്കെ.
Somewhat.
എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം പകരപ്പെടാത്ത, ഷെയർ ചെയ്യപ്പെടാത്ത സ്വഭാവങ്ങളുണ്ട്.
And there are some characteristics of God which are not shared.
Incommunicable attributes ennu parayum adu manushyanu koduthittilla.
And we they are known as incommunicable attributes, and those have not been given to man.
Deva sarvashaktan,
God is omnipotent.
Devam oru samayath ellayidathum ulla sarvavyapiya.
And God is omnipresent, being everywhere at any time.
Devathil ella karyangalum arayam, sarvajnaniya.
And God knows all things and he is omniscient.
Angane ulla ee chala pratheeka gunangal devam devathathine reserve cheythu vechu.
And those characteristics he has reserved for himself.
Adu namukku thannilla.
He has not given that to us.
എന്തുകൊണ്ട് തന്നില്ല?
Why did he not give it to us?
പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വന്നത്. നമ്മുടെ ധാരണയല്ലേ, നമ്മൾ സർവ്വജ്ഞാനികൾ, അസർവ്വവ്യാപിയ, സർവ്വമുഖ. അതുകൊണ്ട് ദൈവം നമുക്ക് മനപ്പൂർവ്വം തന്നില്ല. നാരായണനോട് സ്തോത്രം പറഞ്ഞാൽ മതി.
Thank the Lord that because he has not given all these abilities to us.
എന്നാൽ ദൈവം ഷെയർ ചെയ്ത ചില ക്വാളിറ്റീസ് ഉണ്ട്.
There are some qualities or characters which he has shared with man.
ഉദാഹരണം, ദൈവ സ്നേഹമാകുന്നു.
Example, God is love.
ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുക.
And that love he has poured into our hearts.
ആ സ്നേഹം നമുക്ക് തന്നതുകൊണ്ടാണ് ദീനാനുകമ്പയോടും വാത്സല്യത്തോടും കൂടെ മറ്റുള്ളവരെ ഇടപെടാൻ കഴിയുന്നത്.
And that is why we are being able to interact with others with much love and care.
ദൈവം വിശുദ്ധനാ.
God is holy.
ആ വിശുദ്ധി നമ്മിൽ പകർന്നിരിക്കുക.
And he has spread that holiness into us.
ദൈവം ക്ഷമിക്കുന്നവനാ.
And God is one who forgives.
ആ ക്ഷമാശീലം നമ്മിൽ പകർന്നിരിക്കുക.
And that character of forgiveness is there in our life.
ദൈവം ദയയുള്ളവനാ.
God is kind.
ആ ഗുണം മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്.
And that character God has given to man.
ഇങ്ങനെ പകർന്നു നൽകിയതായ പല ഗുണവിശേഷങ്ങൾ ഉണ്ട്. അത് ദൈവത്തിന്റെ സ്വരൂപമാണ്.
And many of these characters have been given, shared with man, and that is his image.
ചില ആളുകൾ ചോദിക്കാറുണ്ട്, വിശ്വാസികളെക്കാൾ വളരെ ദീനാനുകമ്പയോടുകൂടെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾ ധാരാളം ഇല്ലേ?
Many people ask, are they not other people who live a much better life and a charitable life than the believers?
യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ, എന്തെങ്കിലും ഒരു റിട്ടേൺ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ, മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, ദീനാനുകമ്പയോടുകൂടെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ക്രൈസ്തവ മതത്തിലും മറ്റു മതങ്ങളിലുമൊക്കെയുണ്ട്.
ആർ ദേ നോട്ട് മെനി അതർ പീപ്പിൾ ഇൻ ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇറ്റ്സെൽഫ് ആൻഡ് ഇൻ അതർ റിലിജിയൻസ് ഹൂ ഡു എ ലോട്ട് ഓഫ് ചാരിറ്റബിൾ ഡീഡ്സ് ആൻഡ് ലവ് വിതൌട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ.
വളരെ ശരിയാ.
That is very true.
എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്?
Why are they doing that?
ആ ദൈവത്തിന്റെ സ്വരൂപം ഇപ്പോഴും അവർ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ്.
Because they still have that some part of that image of God in them.
ആ ദൈവത്തിന്റെ ഗുണവിശേഷം മുഴുവനായി മാഞ്ഞു പോയിട്ടില്ല.
That has not been completely erased from their life.
അല്പാൽപമൊക്കെ മനുഷ്യൻ പിന്നെയും ഉണ്ട്.
And it's still there are some remnant portion in him.
ആ ഗുണവിശേഷങ്ങൾ മനുഷ്യനിൽ മുഴുവനായി മാഞ്ഞു പോയിട്ടില്ല.
It has not been completely wiped away from man.
എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ,
but when you are born again,
യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ,
but when you are washed with the blood of the Lord Jesus Christ,
പടിപടിയായ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നത് ആ ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മളിങ്ങനെ അനുരൂപരായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക.
വി കൻ സീ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചേഞ്ച് ഇൻ അവർ ലൈഫ് വേർ വി ആർ ബീങ് ഡെയിലി ട്രാൻസ്ഫോംഡ് ഇൻടു ഹിസ് ഇമേജ്.
പത്രോസാദയെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ നാലാം വാക്യത്തിൽ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നതാണ്.
ആൻഡ് ഇൻ സെക്കൻഡ് പീറ്റർ 1 ആൻഡ് വേഴ്സ് 4 അപ്പോസ്റ്റിൽ പീറ്റർ സേസ് ദാറ്റ് വി ഹാവ് ബീൻ പാർട്ടേക്കേഴ്സ് ഓഫ് ദാറ്റ് ഡിവൈൻ നേച്ചർ.
ദൈവത്തിന്റെ സ്വഭാവം ആ സ്വരൂപം നമ്മിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോയത് വീണ്ടും തിരികെ അതിനെ കഴുകി ശുദ്ധീകരിച്ച് ആ സ്വഭാവം നമ്മിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ് ഈ കാര്യപരിപാടി.
ആൻഡ് ദാറ്റ് ഇമേജ് ഓഫ് ഗോഡ് വിച്ച് വാസ് സെപ്പറേറ്റഡ് വിച്ച് വാസ് ഇറേസ്ഡ് വിച്ച് വാസ് വൈപ്ഡ് അവേ ഫ്രം അവർ ലൈവ്സ് വെൻ വി ആർ ബീങ് ബ്രോട്ട് ബാക്ക് ഇൻ ടു ദാറ്റ് ഈസ് ദിസ് പ്രോസസ്.
ഇത് നമ്മുടെ സ്വഭാവത്തിന്റെ മാറ്റം സ്വഭാവ രൂപീകരണമാണ്.
ആൻഡ് ദിസ് ഈസ് അവർ ചേഞ്ച് ഓഫ് ബിഹേവിയർ ആൻഡ് അവർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ.
ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിതങ്ങളിൽ ഈ സ്വഭാവം മെച്ചമായി ആ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടാകാറുണ്ടോ?
മേ ഐ ആസ്ക് യു വിത്ത് മച്ച് ലവ് ഇൻ ആർ ഡേ ടു ഡേ ലൈഫ് ആർ വി ഇംപ്രൂവിംഗ് ഓൺ ദിസ് ക്യാരക്ടർ വേർ വി ഡ്രോ ക്ലോസ് ടു ദി ഇമേജ് ഓഫ് ഗോഡ്?
നമ്മുടെ സ്നേഹത്തിന്റെ അളവ് ദിവസങ്ങൾ കഴിയുന്നതോറും വർദ്ധിക്കാറുണ്ടോ അതോ കുറഞ്ഞു വരികയാണോ?
ദി എമൗണ്ട് ഓഫ് അവർ ലവ് ഇസ് ഇറ്റ് ഇൻക്രീസിംഗ് ആസ് ദി ഡേയ്സ് പാസസ് ബൈ ഓർ ഇസ് ഇറ്റ് കമ്മിംഗ് ഡൌൺ?
ജീവിത പങ്കാളിയോടുള്ള പെരുമാറ്റം സ്നേഹം അത് കുറഞ്ഞു വരികയാണോ അത് കൂടിക്കൂടി വരികയാണോ?
ആൻഡ് ദി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ ലൈഫ് പാർട്ണർ ഇസ് ഇറ്റ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ ഓർ ഇസ് ഇറ്റ് കമ്മിംഗ് ഡൌൺ?
സഹവിശ്വാസികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ക്ഷമ നമ്മുടെ ദയ വിട്ടുവീഴ്ച അത് കുറഞ്ഞു വരികയാണോ അതോ കൂടി വരികയാണോ?
അവർ ഇന്ററാക്ഷൻ വിത്ത് അവർ ഫെലോ ബ്രദറൻ ഇസ് ഇറ്റ് അവർ പേഷ്യൻസ് അവർ എബിലിറ്റി ടു ഫോർഗീവ് ഇസ് ഇറ്റ് ഡിക്രീസിംഗ് ഡേ ബൈ ഡേ ഓർ ഇസ് ഇറ്റ് ഇൻക്രീസിംഗ്?
എന്റെ കൂട്ട് സഹോദരൻ സഹോദരി എന്നെ വേദനിപ്പിച്ചാലും എന്നെ മുറിപ്പെടുത്തിയാലും പിന്നെയും ക്ഷമിക്കാൻ കഴിയുന്നതായ ക്ഷമയുടെ അളവ് കുറഞ്ഞു വരികയാണോ വർദ്ധിച്ചു വരികയാണോ?
ഇഫ് മൈ ഫെലോ ബ്രദർ ഓർ സിസ്റ്റർ ഇസ് ഓൾസോ ഏബിൾ ടു ഇസ് ഹേർട്ടിംഗ് മീ ആം ഐ ഏബിൾ ടു ഫോർഗീവ് ദം?
കുറഞ്ഞു വരികയാണെന്നതിന്റെ അർത്ഥം ഈ സ്വഭാവം നമ്മിൽ പ്രവർത്തിക്കുന്നില്ലെന്നുള്ളതാണ്.
ഇഫ് ദാറ്റ് അബിലിറ്റി ഇസ് ഡിക്രീസിംഗ് ഇൻ ആർ ലൈഫ് ദിസ് മീൻസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട് ഇൻ ആർ ലൈഫ്.
ദൈവ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുകയാണെങ്കിൽ നിശ്ചയമായും സ്വഭാവത്തിൽ രൂപാന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ആൻഡ് ഇഫ് വി ആർ കമ്മിംഗ് ഇൻ ടു ഹിസ് ഓൺ ഇമേജ് ദെൻ വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ചേഞ്ച് ഇൻ അവർ ക്യാരക്ടർ ആൻഡ് ആർ ബിഹേവിയർ.
മനോഹരമായ ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട്, യേശുവെ പോലെയാകും. പാട്ട് വളരെ നല്ലതാണ്.
And we sing a beautiful song that I would be like unto Jesus.
യേശുവിന്റെ സ്വഭാവം എന്റെ ജീവിതത്തിൽ പകർത്തുവാൻ.
And to pour out the characters of Christ into my life.
മുഴുവൻ അളവിൽ സാധിച്ചെന്ന് വരികയില്ല, ആവുന്നിടത്തോളം.
You might not be able to do it completely, but what all till how much amount you can.
ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ നാം പരിധിയില്ലാതെ അനുവദിച്ചു കഴിയുമ്പോൾ ആ സ്വഭാവം നിശ്ചയമായും നമ്മളുണ്ടാകും.
When we allow the spirit to work in our lives without setting any boundaries, that transformation will happen in our life.
ആ സ്വഭാവം ദയ പുറത്തുള്ള ആളുകളോട് ദയവോടെ പെരുമാറാൻ, അനാഥരെയും വൃദ്ധരെയും ആരംഭഹീനരെയും കാണുമ്പോൾ ദയോടെ പെരുമാറാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായിക്കൊണ്ടേയിരിക്കുന്നു.
That kindness, if we are able to behave unto the widows and the orphans with kindness, then that means that our life is being transformed.
ഈ ജീവിതം ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആറാം ദിവസം പഠിപ്പിക്കുന്ന പാഠം അതാണ്.
And the sixth day teaches us this lesson that our life should be transformed in this manner daily.
എന്നാൽ ഏഴാം ദിവസം,
but what happened on the seventh day?
എല്ലാ ധ്വാനങ്ങളും കഴിഞ്ഞ്,
after all the hard work is finished,
ദൈവത്തോടുകൂടെ വിശ്രമിക്കുന്ന മനോഹരമായ ഒരു പ്രത്യാശ.
And we see a wonderful picture of hope where we are resting with God.
നാം നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന ആ മനോഹരമായ അനുഭവമാണ് ഈ ഏഴാം ദിവസം നമ്മെ ഓർപ്പിക്കുന്നത്.
And this seventh day reminds us of the beautiful experience where we shall be with our Lord.
അപ്പോൾ ഈ ആറ് ദിവസത്തെ ഈ മാറ്റങ്ങളും രൂപാന്തരങ്ങളും എല്ലാം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് സാധിക്കണം? ദൈവം എലോഹീം, ദൈവം സർവശക്തനായി നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ വേണം.
So if the 6 days of changes should happen in our lives, what should we do? We should allow the Lord, who is God, who is Elohim, to work in our lives.
Yan manappuramaya oralae snehikkan povunnalla, yan manappuramaya oralae shemikkan aagrahikkunnalla, mariche deivam sarvashaktanai ende jeevithathil pravartichu varumbol ഞാൻ മറ്റേയാളെ സ്നേഹിച്ചു പോകും, ഞാൻ ക്ഷമിച്ചു പോകും.
ഐ എം നോട്ട് പർപ്പസ്ലി ലവിംഗ് ഓർ പർപ്പസ്ലി ഫോർ ഗിവിംഗ് എ പേഴ്സൺ, ബട്ട് വെൻ ദി സോവറിൻ ഗോഡ്, ദി ഓംനിപൊട്ടൻ ഗോഡ് ഇസ് ലിവിംഗ് ഇൻ സൈഡ് മീ, ദെൻ ഓട്ടോമാറ്റിക്കലി ഓൾ ദോസ് തിങ്സ് ഐ വിൽ ബി ഏബിൾ ടു ഡു.
എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്.
മൈ ഗോഡ് ഇസ് എ പവർഫുൾ ഗോഡ്.
ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ്.
Let us come to our third lesson.
We have a perfect God. തികവുള്ള വിശുദ്ധനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
Our God is a perfect God.
അല്പം കൂടെ വേഗത്തിൽ പോകണമെന്ന് തോന്നുന്നു.
ഐ തിങ്ക് വി ഹാവ് ടു ഇൻക്രീസ് അവർ സ്പീഡ്.
ഉൽപ്പത്തി ഒന്നിന്റെ ആദ്യത്തെ വാക്യം വീണ്ടും ഒന്ന് വായിക്കാം.
Shall we read Genesis chapter 1 and verse 1 itself? In the beginning God created the heavens and the earth.
അടുത്ത വാക്യം.
The earth was without form and void, and darkness was on the face of the deep.
മതി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായി വരുന്നു.
ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ്.
ഇനി അല്പചിന്താക്കുഴപ്പം ഉണ്ടാകുന്നു. വിപരീതമായ ആശയങ്ങൾ നമ്മുടെ ആളുകൾ തന്നെ സ്വീകരിക്കുന്നതുമായ ഒരു ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. ഏത് ചിന്ത വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. യെശയ്യാവ് 45 18 വാക്യം.
യെശയ്യാ ചാപ്റ്റർ 45 വേഴ്സ് 18 വിച്ച് ഇസ് ക്വൈറ്റ് കൺഫ്യൂസിംഗ് ടു മെനി ഓഫ് അസ്.
മതി മതി. യെശയ്യാവ് പറയുകയാണ്, ആകാശത്തെ നിർമ്മിച്ച യഹോവ അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്യുന്നത് വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനായിട്ടാണ് അവൻ അതിനെ സൃഷ്ടിച്ചത്.
ഹിയർ യെശയ്യാ ഈസ് സെയിങ് ദാറ്റ് ഗോഡ് ഹു ഫോംഡ് ദി എർത്ത് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്, ഹു ഡിഡ് നോട്ട് ക്രിയേറ്റ് ഇറ്റ് ഇൻ വെയിൻ, ഹു ഫോംഡ് ഇറ്റ് ടു ബി ഇൻഹാബിറ്റഡ്.
ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ രണ്ടിൽ വായിക്കുന്നതോ,
വാട്ട് ഡു വി റീഡ് ഇൻ ജെനസിസ് 1 ആൻഡ് വേഴ്സ് 2,
ഭൂമി പാഴായി ശൂന്യമായി വിരുന്നു.
ദ എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ്.
അപ്പോൾ യെശയ്യാവ് പറയാ പാഴ് ശൂന്യമൊന്നും ആയിരുന്നില്ല, പാർപ്പിനായിട്ട് സൃഷ്ടിച്ചതാണ്.
And here Isaiah says that it was not void or vain, but he created it for being inhabited.
ഉൽപ്പത്തി 2 പറയാണ് പാഴായി ശൂന്യമായി വിരുന്നു.
And Genesis 1 says that it was void and without form.
ഇതൊരു വൈരുദ്ധ്യമല്ലേ?
Is this not a contradiction?
ഒരു വൈരുദ്ധ്യമാണ് തോന്നുന്നില്ലേ?
Don't you think that this is a contradiction?
യെശയ്യാവ് പറയാ ഭൂമി വളരെ നല്ലതായിരുന്നു, മോശ പറയാ ഭൂമി അഴുക്കായിരുന്നു.
And Isaiah is saying that the world was very beautiful, Moses is saying it was useless.
ഇതിലേതായിരിക്കണം ശരി?
Which one would be correct?
രണ്ടു ശരിയായ ഒക്കൂ, വേദവസമല്ലേ?
Both have to be right since it's the scriptures.
ഭൂമിയെ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ പാർപ്പിനായിട്ട് മനോഹരമായിട്ട് തന്നെ സൃഷ്ടിച്ചു.
When the Lord created the earth first, it was truly made to be inhabited.
ദൈവ സൃഷ്ടി യാതൊന്നും അപൂർണമല്ല.
In God's creation, nothing is without perfection.
കാരണം ദൈവം പൂർണ്ണനായ ദൈവമായതുകൊണ്ട് ദൈവം എന്ത് ചെയ്താലും അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും.
Since God is a perfect God, whatever he does will be perfect.
എന്നാൽ അത് പാഴ്ശൂന്യമായി തീർന്നു എന്ന് ചിന്തിക്കാം. ഉൽപ്പത്തിയുടെ ആ ഒന്നിന് രണ്ടാം വാക്യം അനുസരിച്ച്.
And we can think that it became without form and void, as mentioned in verse 2 of Genesis 1.
Was എന്നുള്ളതിന് earth became എന്ന് തർജ്ജമയ്യാവുന്നതാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയാറുള്ളത്.
And biblical scholars say that instead of earth was, we can say that earth became without form and void.
അങ്ങനെയാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും രണ്ടാം വാക്യത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാം.
And if that is the case, we can see that there could have been a gap between Genesis chapter 1 verse 1 and verse 2.
നമ്മുടെ തന്നെ ചില ആൾ വിചാരിക്കുന്നത് അങ്ങനെ ഗ്യാപ്പിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുന്നുണ്ട്. രണ്ട് രീതി വെച്ചാൽ അടിസ്ഥാന ഉപദേശങ്ങളൊന്നും ബാധിക്കുന്നല്ല.
And some among us believe that is not the case, but however it is, it does not impact our doctrines.
അതുകൊണ്ട് ഭൂമിയുടെ പ്രായം കോടിക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇതനുസരിച്ച് അതിന് തടസ്സം ഉണ്ടാകുന്നില്ല.
So if you say that the earth is millions of years old, according to these scriptures, it is not wrong.
എന്നാൽ പിന്നീട് പാഴ്ശൂന്യമായിട്ട് തീർന്നു.
But later on we see that it became without form and void.
അങ്ങനെ പാഴ്ശൂന്യമായിട്ട് തീരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം.
So if it was to become void and without form and void, there should have been some reason.
അതിന് കാരണം എന്തായിരിക്കണം?
What should have been the reason?
ലൂക്കോസിന്റെ സുവിശേഷം 10:17 വാക്യം വായിക്കാം.
Luke chapter 10 verse 17 and 18.
ലൂക്കോസ് 10:17 വാക്യം.
Luke chapter 10 verse 17 and 18. Then the 70 returned with joy, saying, Lord, even the demons are subject to us in your name. And he said to them, I saw Satan fall like lightning from heaven.
സാത്താൻ ആകാശത്തു നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു.
I saw Satan fall like lightning from heaven.
ഇത് എപ്പോൾ നടന്ന സംഭവമാണ്?
When did this happen?
ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലൈറ്റ്നിംഗ് എന്നാണല്ലോ.
ആൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ് ലൂസിഫർ ഇസ് ലൈറ്റ്നിംഗ്.
അരുണോദയ പുത്രനായ ശുക്രൻ എന്നാണ് നമ്മളതിനെ കുറിച്ച് യെശയ്യാവിൽ വായിക്കുന്നത്.
ആൻഡ് ഇൻ യെശയ്യാ വി റീഡ് ദാറ്റ് ആസ് ദി morning morning
light, yeah.
morning light
കർത്താവ് പറയാണ് സാത്താൻ ആകാശത്തു നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു.
And the Lord is saying that I saw Satan fall from heaven like lightning.
എപ്പോൾ കണ്ടു?
When did he see that?
ഈ ഭൂതങ്ങൾ കീഴടങ്ങിയപ്പോഴല്ല.
Not when these demons were subject.
അതിന് വളരെ മുമ്പ് തന്നെ.
But long before that.
അപ്പോൾ ആളുകളിൽ ഈ ഭൂതം പ്രവർത്തിക്കാൻ ഇടയാകുന്ന എന്തുകൊണ്ടാണ്?
So why do these demons work in these people?
ഈ സാത്താൻ മുഖാന്തരമാണ്.
Because of Satan.
അങ്ങനെയാണ് ഈ ഭൂതങ്ങൾ ആരാണ്?
So then who are these demons?
ഈ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളല്ല ഭൂതങ്ങൾ.
These demons are not the spirits of the dead people.
അതുകൊണ്ട് മരിച്ചുപോയവരെ പേടിക്കണം, ജീവനുള്ളവരെ പേടിച്ചാൽ മതി.
Do not fear those who are dead, fear those who are alive.
ഭൂതങ്ങൾ പ്രധാന ദൂതനാൽ ലൂസിഫർ തെറ്റിപ്പോയപ്പോൾ അവനോടുകൂടെ ദൈവത്തിനെതിരെ മത്സരിച്ച ദൂതന്മാരിൽ ഒരു കൂട്ടമാണ് ഭൂതങ്ങളായത്.
And those who rebelled against God along with Satan, those fallen angels are these demons.
അങ്ങനെ തെറ്റിപ്പോയ കുറെ ദൂതന്മാർ വല്ലാതെ ക്രിമിനൽസ് ആയതുകൊണ്ട് അവരെ അന്ധകാരത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിട്ടിരിക്കുക, അവരെ അഴിച്ചുവിടാൻ പാടില്ല.
And some of these demons, because they are so severe, they have been bound by chains.
എന്നാൽ അത്ര ശല്യക്കാരല്ലാത്ത കുറെ പേരെ അഴിച്ചു വിട്ടിട്ടുണ്ട്, അവരാണ് ഭൂതങ്ങൾ.
And those who are not that much problem, they have been let loose, and those are these demons.
എന്നാൽ ഇവർക്കെല്ലാം ഒരു തലവനുണ്ട്.
But all of them have a head.
ആ തലവന്റെ പേരാണ് ലൂസിഫർ.
And their leader's name is Lucifer.
അവനാണ് പ്രധാന ദൂതനായ ദൂതന്മാരിൽ ഒരാളായിരുന്നു ലൂസിഫർ.
And he was one among the chief angels.
അവനെ ദൈവം വളരെ വിശേഷമായ നിലയിൽ സൃഷ്ടിച്ചു.
And he was created in God created him in a special manner.
അവനെ കുറിച്ച് രണ്ട് വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യെശയ്യാവ് 14-ാം അധ്യായം, യെഹെസ്കേൽ 28-ാം അധ്യായം.
And we read that in Isaiah chapter 14 and Ezekiel chapter 18.
14-28 വാക്യങ്ങൾ വായിക്കേണ്ട, ഒരുപാട് സമയമെടുക്കും.
Isaiah 14 verse 4 to 6.
16. 4-16. Ezekiel 28, 11 മുതൽ 17 വരെ.
And Ezekiel chapter 28, verse 17-20.
അവിടെ രണ്ടിടത്തും ബാബേൽ രാജാവ്, സോർ രാജാവ്, രണ്ട് രാജാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
And there it is mentioned about two kings, king of Babel and king of Zor.
അഹങ്കാരികളും മത്സരികളും ദൈവഭയമില്ലാത്തതുമായ രണ്ട് രാജാക്കന്മാർ.
And those two kings who were jealous and filled with pride and such kind of kings.
അവരെ ആ നിലയിൽ ആക്കി തീർത്തത് ആരാണെന്നുള്ളതാണ് അതിന് പിന്നാമ്പുറ സത്യം.
And the revelation behind that is who made them into that manner.
അത് പിശാചാണ്.
That is Satan.
അതേക്കുറിച്ച് പറയുമ്പോൾ ഈ ലൂസിഫർ അല്ലെങ്കിൽ പിശാചായി തീർന്ന ഈ ദൂതനെ കുറിച്ച് പറയുമ്പോൾ അവനെ മറ്റെല്ലാ ദൂതന്മാരെക്കാളും വ്യത്യസ്തമായ നിലയിൽ വിശേഷമായി സൃഷ്ടിച്ച ദൂതനാണെന്ന് വായിക്കുന്നുണ്ട്.
And there we see that when it is being said about this Lucifer, we see that he was created in a special manner.
മാണിക്യം, മരതകം, വൈഡൂര്യം തുടങ്ങിയതായ വിശേഷപ്പെട്ട രത്നങ്ങളാൽ അവൻ ഉണ്ടാക്കപ്പെട്ടതാണ്.
And he was made with several precious stones.
അവനെ തീർത്ത നാളിൽ അവനിൽ തന്നെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നാണ് വായിക്കുന്നത്.
And we see that when
the pipe that was in you and anvaikana avanil thanne oru pipe or sangeetha uparanam undayirunnu.
And we see we read about the pipe that was in him, the musical instrument that he was inbuilt with.
Ennu parnal ee pradhana doodane deivam srishtichathu deivathe aaradhikkuna aaradhana sanghathinte thalavanayittanu.
And so God created him to be the head of the group that praises God.
Deiva doodanmare kurichulla padanam nalla rasakaramaya oru padanamaanu.
And the study about the angels of God is very interesting.
Adu nalla doodanmare thetti poya doodanmaru.
And there are good angels and those demons and those angels which went away.
Ee nalla doodanmare thanne moonu categorygalayittu pradhanamayittu thirikkavunnathu.
And these good angels we can separate them into three categories.
Avaru oru kootam aalukal deivathe stuthikkunna doodanmaranu. Sainyangalude Yehova parishuddhan 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 ennu visramam koodathe aaradhikkunna oru aaradhana kootam doodanmaru.
And there is one group of angels who always worship the Lord. Holy, holy, holy is the Lord.
അവരുടെ തലവനായിരുന്നു ലൂസിഫർ എന്ന് വിചാരിക്കാം.
We can suppose that Lucifer was their head.
വേറെ ഒരു വകുപ്പ് ദൂതന്മാരുണ്ട്, അവർ ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്.
And there are another group of angels, they are in the communication department.
അവരുടെ തലവനാരാണെന്ന് നമുക്കറിയാമല്ലോ.
We know who their leader is.
Gabriel.
Gabriel.
പിന്നെ ഡിഫൻസ്, യുദ്ധം ചെയ്യാൻ ഒരു സംഘം ദൂതന്മാരുണ്ട്.
And there is yet another group for defense.
അവർക്കൊരു തലവനുണ്ട്.
And they have a leader.
അതാരാണ്?
Who is that?
Michael.
And that is Michael.
അവർക്ക് ആർക്കും ഇല്ലാത്ത നിലയിലുള്ള പ്രത്യേകത ലൂസിഫറിനുണ്ടായിരുന്നു.
And this Lucifer had a speciality which none of them had.
എങ്ങനെയോ അവനിൽ അഹങ്കാരം കടന്നുകൂടി.
And somehow the pride took over him.
ആ ഒറിജിൻ ഓഫ് സിൻ ഇന്നും ഒരു മിസ്റ്ററിയാണ്.
And that origin of sin is still a mystery.
അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം, സാഹസം നിറഞ്ഞു.
And he was filled with courage and pride in his heart.
അവന്റെ ഹൃദയത്തിൽ അവൻ പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം?
And in his heart he said, why should I worship God?
എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കുമെന്ന് അവൻ പറഞ്ഞു.
He said that I will establish my throne above God's throne.
ദൈവം അവനെ വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് വെട്ടി താഴേക്കിട്ടു.
And we see that God cut him down from him.
അവന്റെ വരവോടെ ഈ ഭൂമി പാഴുശൂന്യമായി തീർന്നു എന്ന് വിചാരിക്കാം.
And we can imagine that this earth became without form and void upon his arrival.
പാർപ്പിനായി സൃഷ്ടിക്കപ്പെട്ട മനോഹരമായ ഭൂമി,
a world which was created beautifully for inhabitation.
ഈ പിശാചിന്റെ വരവോടുകൂടെ പാഴ്ശൂന്യമായി തീർന്നു.
And by the arrival of this Satan was became without form and void.
എന്തുകൊണ്ട്?
Why?
ദൈവം വിശുദ്ധനാണ്.
Because God is holy.
ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിച്ച ആരാധനക്കാരുടെ തലവനായിരുന്നു ഈ ദൂതനെങ്കിലും അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ ദൈവം ശിക്ഷിച്ചു.
Because God is holy and even though he was a leader of those who worship God, when he sinned, God punished him.
ദൈവത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ ദൈവം അനുവദിക്കില്ല.
We see that God does not allow his righteousness to be tainted.
അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും.
So Apostle Paul says, be holy just as he is holy.
ദൈവം വിശുദ്ധനാണ്. നമ്മിലും ദൈവം അത് തന്നെ പ്രതീക്ഷിക്കാം.
And God is holy and he expects the very same thing from our lives.
ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ വീണുപോയ മനുഷ്യനാണ് ഉൽപ്പത്തിയുടെ അവസാന ഭാഗത്തെ വിഷയം.
And in Genesis, when you read about Genesis, in the last parts we can see about the fallen man.
എന്ന പുറപ്പാട് പുസ്തകത്തിലെ വിഷയം എന്താണ്?
But what about Exodus?
വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനാണ്.
A man who is saved.
ലേവ്യ പുസ്തകത്തിലെ വിഷയം എന്താണ്?
What is the subject of the book of Leviticus?
ആരാധിക്കുന്ന മനുഷ്യനാണ്.
A man who worships.
സംഖ്യാ പുസ്തകത്തിലെ വിഷയം എന്താണ്?
What about Numbers?
വിശ്വാസ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്.
A man who lives his life of faith.
ആവർത്തന പുസ്തകത്തിലെ വിഷയം എന്താണ്?
And what is the subject of Deuteronomy?
വാഗ്ദത്തനാടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന മനുഷ്യനാണ്.
A man who is preparing himself to enter the promised land.
അതിൽ തെറ്റിപ്പോയ മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുന്നു.
And that man is being redeemed when he falls.
വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെട്ട് ആരാധിക്കുന്നു.
And that redeemed person is being justified and he is worshiping.
ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുന്ന രണ്ട് വാക്കുകളുണ്ട്.
And there are two words which surprises in the book of Leviticus.
വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് ഒരു താക്കോൽ വാക്കാണ്.
And redemption is a key word there.
45 പ്രാവശ്യം ആ വാക്ക്.
That word is used 45 times.
എന്നാൽ വിശുദ്ധം എന്നുള്ള വാക്ക് 87 പ്രാവശ്യമുണ്ട്.
But the word holy is used 87 times.
ലേവ്യ പുസ്തകത്തിൽ ലേവ്യരുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ശുശ്രൂഷകളാണ് വിഷയം.
And in the book of Leviticus, the ministry of the priest is given importance.
ലേവ്യരെ വളരെ പ്രത്യേകമായ നിലയിൽ ദൈവം പരിഗണിക്കുകയാണ്.
And God is considering the priest in a special manner.
ജനസംഖ്യ എടുക്കുമ്പോൾ എല്ലാ 11 ഗോത്രക്കാരുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവരെ 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവരുടെ പ്രായം എണ്ണണം.
And when you take the census of the peoples, you should take the count of all the peoples of the 11 tribes who are above the age of 11.
20.
Above the age of 20.
ലേവിയുടെ പ്രായം എങ്ങനെ എടുക്കണം? ഏത് സമയം മുതലുള്ള പ്രായം എണ്ണണം?
But about the Levites, from what age should you count them?
ഓർമ്മയുണ്ടോ? ഈ ലേവിയൊരു വളരെ രസകരമായ ഒരു പഠനമാണ്.
And the study about these Levites is very interesting.
Reuben, Simeon, മറ്റുള്ളവരെല്ലാം 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവരുടെ എണ്ണം എടുക്കണം.
And for these other tribes, Reuben, Simeon and so on, you should take the count from those who are above 20.
എന്നാൽ ലേവിയരുടെ എണ്ണം എടുക്കുമ്പോൾ,
but when you take the census of the Levites,
ഒന്നാം മാസം മുതൽ എണ്ണം.
You should count from the first month.
പിഞ്ചു കുഞ്ഞിന്റെ പ്രായം മുതൽ എണ്ണം.
You should count from the baby.
എന്താ ലേവിയുടെ പ്രത്യേകത?
What is the speciality of the Levites?
അവർ ദൈവത്തിനായി വേർതിരിച്ചവരാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്.
Because they were separated and redeemed for God.
ആ പേരിന്റെ അർത്ഥം തന്നെ നിരപ്പെന്ന, ലേവി നിരപ്പെന്ന പേരിന്റെ അർത്ഥം തന്നെ.
And the meaning of the word Levi means a reconciliation.
ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ആളുകൾ ദൈവത്തിന് വളരെ വിശേഷപ്പെട്ടവരാണ്.
And those who have been reconciled with God are very special for God.
അവരെ 25-ാമത്തെ വയസ്സിലാണ് പൗരോഹിത്യ ജോലിയിലേക്ക് കൊണ്ടുവരുന്നത്.
And they are brought into the priestly ministries at the age of 25.
അവർ അതിനുശേഷം 5 വർഷം അപ്രന്റീസ് ആയിട്ട് ജോലി, 30-ാമത്തെ വയസ്സിലാണ് പൂർണ്ണ പൗരോഹിത്യ ജോലിയിലേക്ക് വരാൻ അനുവാദമുള്ളത്.
And for 5 years they do their apprenticeship and in their 30th year they are entering into the ministry.
അതിനു മുമ്പേ ദൈവം അവരെ പുരോഹിതരായി 1-ാം മാസം മുതൽ കണ്ടിരിക്കുകയാണ്.
But we see that for the Levites, God is counting him from the first month itself.
എന്താ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്?
What does this truth teach us?
പിറന്നു വീഴുന്ന ഒരു ലേവ്യ കുഞ്ഞ് വിചാരിച്ചോണം ഞാൻ ദൈവത്തിന് വിശുദ്ധം.
And a Levite child who is born should think that I am holy to God.
രൂബൻ ഗോത്രക്കാരൻ 20-ാമത്തെ വയസ്സിൽ ചിന്തിച്ചാൽ മതി ഞാൻ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടവനാ.
And Reuben should only think at his 20th age that I should make war for God.
ശിമയോൻ ഗോത്രക്കാരനും ഗാദ് ഗോത്രക്കാരനും 20-ാമത്തെ വയസ്സ് മുതൽ അവനെ സൂക്ഷിച്ചാൽ മതി.
And from the 20th age only Simeon and Gad have to take care.
എന്നാൽ ലേവ്യൻ ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതലേ വിചാരിച്ചോണം ഞാൻ ദൈവത്തിന് വിശുദ്ധമാണ്.
And but for the Levites, the child that is born itself should think that I am special.
അതുകൊണ്ടാണ് 87 പ്രാവശ്യം വിശുദ്ധം എന്നുള്ള വാക്ക് ലേവ്യ പുസ്തകത്തിൽ വരുന്നത്.
So that is why in the book of Leviticus we see the word holy used 87 times.
ഓ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്ര അധികമായി കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്.
Oh how much the Lord expects this thing from our lives.
ഞാൻ ഇന്ന് പകലിരുന്ന് ഈ സഭാ ലേഖനങ്ങളെ കുറിച്ച് ഒരു പൊതുവെ ഒരു ചിന്ത നടത്തുകയായിരുന്നു.
And today afternoon I was meditating about the church epistles.
നമ്മുടെ ലേഖനങ്ങളിൽ 7 സഭകൾക്കുള്ളതായ ലേഖനങ്ങളാണ് ഉള്ളത്. വെളിപ്പാട് പുസ്തകത്തിലല്ല, റോമാ ലേഖനം തുടങ്ങി.
And from the book of Romans we see that there are 7 epistles.
റോമർക്ക് റോമാ സഭയ്ക്ക് ലേഖനം എഴുതി.
And epistle to the church of Romans.
കൊരിന്ത്യ സഭയ്ക്ക് എഴുതി രണ്ട് ലേഖനങ്ങൾ.
And two epistles to the church at Corinth.
ഗലാത്യർക്ക് ലേഖനം എഴുതി.
And an epistle to the Galatians.
എഫേസോസിലുള്ളവർക്ക് എഴുതി. എഴുതി,
and one for those at Ephesus,
ഫിലിപ്പിയർക്ക് ഒരെണ്ണം എഴുതി,
and one for those who are in Philippia,
കൊലോസ്യർക്ക് ഒരെണ്ണം എഴുതി,
one for the Colossians,
തെസലോനിക്കർക്ക് ഒരെണ്ണം എഴുതി,
and one for the Thessalonians.
ആകെ ഏഴ് സഭകൾക്കാണ് ലേഖനം എഴുതിയത്.
And for these seven churches these epistles were written.
ആ ഏഴ് സഭകൾക്ക് ലേഖനം എഴുതിയത് പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്.
And for these seven churches the epistles were written with a special purpose.
ആ സഭകളിലെ വിശ്വാസികൾ ദൈവത്തിനായി ലേവ്യരാണെന്നുള്ള കാര്യം അവർ ഓർത്തിരിക്കണം.
And these believers in these seven churches should remember that they are Levites for God.
അപ്പോൾ ഏഴ് നിലയിലുള്ളതായ വിശുദ്ധി അവരിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഏഴ് സഭകളെ തെരഞ്ഞെടുത്ത് ലേഖനം എഴുതുന്നത്.
And there should be seven kinds of sanctity, holiness in their lives, and that is why they have been elected.
നമുക്കറിയാം പൗലോസ് വേറെ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
We know that Apostle Paul has written epistles to other churches.
എഫേസ്യ ലേഖനം അവസാനിക്കുമ്പോൾ ലെവുദൂക്യക്കാരുടെ ലേഖനം നിങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
And when the book of Ephesians ends, we read that you should read the epistle written to the Laodiceans.
ഒരു പക്ഷേ ലെവുദൂക്യർക്ക് വേറെ ലേഖനം എഴുതി കാണും.
He must have written other epistles to the believers at Laodicea.
എന്നാൽ അത് ആത്മവിശ്വാസമല്ല.
But yes, that is not inspired. They are not God-breathed words.
They are not inspired.
And these seven words, seven epistles are inspired.
എന്തിന് ഏഴ് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതിയത്?
Why did he write to these seven churches?
ഓരോ പ്രാദേശിക സഭയിലും ഈ ഏഴ് വിശുദ്ധികൾ കാണണം അതിനു വേണ്ടിയാണ്.
And because in each of these seven local assemblies these holiness should be there.
ഓരോ സഭയിലും കാണണം.
And in each church should be
there. ഓരോ സഭയിലെ വിശ്വാസികളിലും കാണണം.
And in each of the believers in those churches
ഏഴ് നിലകളുള്ള വിശുദ്ധികൾ.
And holiness in seven different manners.
ഞാൻ ഏഴ് പോയിന്റുകൾ മാത്രം ഒന്ന് പറയാം.
I will just say the seven points.
ഒന്ന് റോമാ ലേഖനം.
Firstly, in Romans,
there must have functional purity.
Firstly, they should have a functional purity.
12th adhyayathinte 3rd vaakyathil vaayikkunnathu ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതിലൊത്തവണ്ണം സുബോധമാകും വണ്ണം വസിക്കണമെന്ന് പോലീസ് പറയാം.
ഇൻ റോമൻസ് ചാപ്റ്റർ 12 ആൻഡ് വേഴ്സ് 3 വി സീ അപ്പോസ്റ്റിൽ പോൾ ഈസ് സേയിങ് ദാറ്റ് ഫോർ എവ്രി വൺ ഹു ഈസ് അമംഗ് യു നോട്ട് ടു തിങ്ക് ഓഫ് ഹിംസെൽഫ് മോർ ഹൈലി ദാൻ ഹി ഓട്ട് ടു തിങ്ക്.
എന്ന് പറഞ്ഞാൽ ഞാൻ ഭാവിക്കേണ്ടത് മീതെ ഭാവിക്കാൻ പാടില്ല.
ദാറ്റ് മീൻസ് ഐ ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് വാട്ട് ഐ ഷുഡ് ബി തിങ്കിങ്
റോമാ സഭയിൽ ദൈവം ആരാക്കിയിരിക്കുന്നു, എനിക്ക് എന്ത് കൃപ തന്നിരിക്കുന്നു, എന്ത് വരം തന്നിരിക്കുന്നു, ഞാൻ അതിൽ തൃപ്തിപ്പെട്ട് ആ വരം ഉപയോഗിച്ചാൽ മതി.
ആൻഡ് ഹു വാട്ട് ഗോഡ് ഹാസ് പ്ലേസ്ഡ് മീ ആസ് ഇൻ ദ റോമൻ ചർച്ച് ഐ ഷുഡ് തിങ്ക് ദാറ്റ് മച്ച് ഓഫ് ഇറ്റ് ആൻഡ് ഐ ഷുഡ് ലിമിറ്റ് മൈസെൽഫ്.
എന്നെ ഒരു വിശ്വാസി ആക്കിയിരിക്കുന്നെങ്കിൽ ഞാൻ മൂപ്പനാകാൻ ശ്രമിക്കണ്ട.
ഇഫ് ഗോഡ് ഹാസ് മേഡ് മീ എ ബിലീവർ ദേർ ഇസ് നോ നീഡ് ഫോർ മീ ടു ട്രൈ ടു ബി ആൻ എൽഡർ.
എന്നെ ഒരു ഡീക്കൻ ആക്കിയിരിക്കുന്നു, ഞാൻ അതിൽ തൃപ്തിപ്പെട്ടാൽ മതി.
ആൻഡ് ഇഫ് ഐ ആം എ ഡീക്കൻ ഐ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ്.
എന്നെ ഒരു മൂപ്പൻ ആക്കിയിരിക്കുന്നെങ്കിൽ ഞാൻ അതിൽ തൃപ്തിപ്പെടണം.
ആൻഡ് ഇഫ് ഐ ആം മേഡ് എൻ എൽഡർ ഐ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ്.
എന്നെ ഒരു സഹോദരി ആക്കിയെങ്കിൽ അതിൽ തൃപ്തിപ്പെടണം.
ഇഫ് ഐ ആം മേഡ് എ സിസ്റ്റർ ദെൻ ഐ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ
ദാറ്റ്. ഭാവിക്കാർന്ന് മീതായാലും ഭാവിച്ച് ഇതാ ശ്രമിക്കരുത്. Functional purity ഉണ്ടായിരിക്കണം.
You should not think what is above your level, you should have a functional purity.
അപ്പോൾ എന്തുകൊണ്ടാണ് റോമർക്ക് ലേഖനം എഴുതിയത്?
So why was the epistle written to the Romans?
ഈ മൂന്നാം വാക്യത്തിന്റെ താഴെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ,
if you read the verses below verse 3,
അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് തോന്നാവുന്ന കൃപാവരങ്ങളാണ് വായിക്കുന്നത്.
And there we see about gifts which we think are not that important.
എന്ന് പറഞ്ഞാൽ ആളാമ്പ്രതി ശുശ്രൂഷിക്കുക,
and to minister to one another,
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക,
to give to the Lord's ministry,
അതിൽ സൽക്കാരം ചെയ്യുക,
and to show hospitality,
കരുണ കാണിക്കുക,
to show kindness,
ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ ചെറിയ വരങ്ങളായി റോമയിലെ ചില വിശ്വാസികൾ കണ്ടു.
And some of the believers at Rome saw this as smaller gifts.
ഒരു പക്ഷെങ്കിൽ അവരുടെ നോട്ടത്തിൽ വലിയ വരങ്ങൾ അന്യഭാഷ പറയുന്നതായിരുന്നിരിക്കണം.
And for them probably the greater gifts were saying speaking in tongues,
അല്ലെങ്കിൽ മൂപ്പന്റെ വരമായിരിക്കും, സുവിശേഷന്റെ വരമായിരിക്കും,
or maybe the ministry of an evangelist or those of an elder.
പൗലോസ് പറഞ്ഞു, വേണ്ട അങ്ങനെ.
And Paul said that no, you should not be proud in that manner.
നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ കിട്ടിയ വരം ഉപയോഗിച്ചാൽ മതി, ഭാവിക്കരുത്, മീതെ ഭാവിക്കരുത്.
You should be in the position which God has assigned you. You should not try to think above it.
Functional purity വേണം.
You should have a functional purity.
രണ്ട് കൊരിന്ത്യർക്കെന്താ ലേഖനം എഴുതിയത്?
And to Corinthians, why was the epistle written?
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം.
You all know the reason.
Moral purity.
That a moral purity is required.
ധാർമ്മിക ജീവിതത്തിന്റെ വിശുദ്ധി.
You should have a sanctity in your moral life.
കൊരിന്തിലെ കൾച്ചർ അനുസരിച്ച് യഥേഷ്ട മാർഗം എങ്ങനെ ജീവിക്കാം?
അക്കോർഡിംഗ് ടു ദി കൾച്ചർ അറ്റ് കൊരിന്ത്, എനിബഡി കൻ ലീവ് ഇൻ എനി മാനർ.
മൃഗങ്ങളെ പോലെ ജീവിക്കാം.
യു കൻ ലീവ് ആസ് ആനിമൽ.
അപ്പന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാം.
യു കൻ ലീവ് വിത്ത് യുവർ ഫാദേഴ്സ്.
അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്.
ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദിയർ കൾച്ചർ.
എന്നാൽ ദൈവസഭയ്ക്ക് അതിന്റേതായ ഒരു കൾച്ചർ ഉണ്ട്.
ബട്ട് ഗോഡ്സ് ചർച്ച് ഹാസ് ഇറ്റ്സ് ഓൺ കൾച്ചർ.
അതിന്റെ സംസ്കാരം ലോകത്തിന്റെ സംസ്കാരമല്ല.
ഇറ്റ്സ് കൾച്ചർ ഇസ് നോട്ട് ദ കൾച്ചർ ഓഫ് ദ വേൾഡ്.
ആ സംസ്കാരത്തിൽ മായം ചേർക്കാൻ പാടില്ല.
ആൻഡ് ഇൻ ദാറ്റ് യു ആർ നോട്ട് സപ്പോസ്ഡ് ടു ആഡ് എനിത്തിങ് ടു ഇറ്റ്.
അവിടെയും ഇവിടെ ഇങ്ങനെ നടക്കുന്നു, ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ ആകാമെന്ന് പറയാൻ പാടില്ല.
യു ആർ നോട്ട് സപ്പോസ്ഡ് ടു സേ ദാറ്റ് ഹിയർ ആൻഡ് ദേർ സോ ആൻഡ് സോ ഈസ് ഹാപ്പനിങ് സോ ഇറ്റ് ഷുഡ് ഹാപ്പൻ ഇൻ ഓർച്ചർ.
ഈ വചനത്തിന്റെ പ്രമാണവും അതിന്റെ സംസ്കാരവുമായിരിക്കണം സ്ഥലസഭയിൽ.
ആൻഡ് ഫോർ ദ ലോക്കൽ ചർച്ച് ദ പ്രിൻസിപ്പൽ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റേഴ്സ്.
Moral purity. ഇനി മൂന്ന് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നതിന് വേണ്ടിയാണ്.
And to the Galatians, why was the epistle written?
പൗലോസ് പറയുകയാണ്,
Paul is saying,
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പാകെ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നതാരാണ്.
And Apostle Paul is saying that having received the Christ crucified drawn before you, who has deceived you?
അടുത്ത വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി.
And Apostle Paul says in the following verse that you have fallen from the grace.
കൃപയിൽ നിന്ന് വീഴുമോ?
Will you fall from the grace?
രക്ഷാകരമായ കൃപയിൽ നിന്ന് വീഴുകയല്ല.
You will not from the fall from the grace of salvation.
രക്ഷയുടെ കൃപ നഷ്ടപ്പെടുന്നതല്ല.
And that grace of salvation is one which we will not lose.
എന്നാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിക്കേണ്ടതായ അതിനുള്ളതായ കൃപയിൽ നിന്ന് വീണു പോകാൻ വിശ്വാസികൾക്ക് കഴിയും.
And for believers it is possible to fall from the grace of God which makes us which makes a believer utilize for Christ.
എങ്ങനെ സാധിക്കും?
How is that possible?
Doctrinal purity ഗലാത്യ സഭയിൽ ഇല്ലായിരുന്നു.
And there was no doctrinal purity in the Galatian church.
ഉപദേശപരമായ വിശുദ്ധി ഇല്ലാതെ പോയി.
And they did not have a doctrinal purity.
നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കൊരിന്ത്യ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ അവരുടെ സ്തോത്രം ചെയ്യുന്നതായിട്ട് ഒന്നാം ലേഖനത്തിൽ വായിക്കുന്നു.
And when the epistle is written to Corinthians, they are being praised over there.
മറ്റെല്ലാ ലേഖനങ്ങളിലും എഴുതിയപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിച്ച് വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് സ്തോത്രം ചെയ്തിട്ടുണ്ട്.
And for when he is writing all other epistles, we see that he is mentioning some good point and praising them.
എന്നാൽ ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്ക് പോലും അവരെ അഭിനന്ദിക്കുന്നതായിട്ടോ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല.
And in Galatians we do not see any verse praising them or saying any good things about them.
അവർക്ക് ഒരിക്കലായിട്ട് ഏൽപ്പിച്ചതായ അതിവിശുദ്ധ വിശ്വാസത്തെ അവർ മുറുകെ പിടിച്ചില്ല.
We see that they did not hold fast the holy faith which was committed to them.
നാലാമത്തെ ലേഖനം എഫേസ്യ ലേഖനമാണ്.
And fourthly we see the epistle to Ephesians.
Positional purity avan illada poi.
And we see there they lost their positional purity.
Endana positional purity?
What is positional purity?
നാലാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ,
when we read from verse 9 of chapter 4,
നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു.
And each one has been given according to the gift of God, according to the measure of Christ's gift.
എല്ലാവർക്കും കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്.
All of us have been given spiritual gifts.
യാവരുമില്ലാതെ ഒരു വിശ്വാസി പോലും.
There is no believer without any spiritual gift.
അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും.
Be it men or women.
എന്നാൽ 11ാം വാക്യത്തിൽ അവർ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു.
And in verse 7 we see he gave himself some to be apostles, prophets, some evangelists, some pastors and some teachers.
ഈ പ്രത്യേകമായ വരം ലഭിച്ച ആളുകൾ,
those who have been received this special gift,
അവരുടെ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കണം.
They should understand the greatness of their position.
അവരുടെ ശുശ്രൂഷയുടെ മാഹാത്മ്യം മനസ്സിലാക്കണം.
They should understand the impact of their ministry.
അവരുടെ ശുശ്രൂഷകൾ ശരിയായ നിലയിൽ ചെയ്യുമ്പോഴാണ് സന്നദ്ധമായ കെട്ടിടം യുക്തമായി വളരുവാനിടയാകുന്നത്.
And when they do their ministries properly, the church, the building, it grows.
ഇനി ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോഴോ,
and what about to the epistle to Philippians?
ഒരു പ്രധാനമായ വാദം financial purity.
And one important lesson there is financial purity.
എങ്ങനെ അറിയാം?
How do you know?
പൗലോസ് അവരോട് പറയുകയാണ്,
Paul is saying to them,
നിങ്ങൾ വരവ് ചിലവ് കാര്യങ്ങളിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു.
And you showed fellowship in your giving.
വരവ് ചിലവ്
in your giving and in your finances, in your expenses.
രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇൻകമിന് വേറൊരു വാക്ക് കാണുമായിരിക്കുമല്ലോ. നാലാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം നോക്കിയേ.
Verse 15 of chapter 4 concerning giving and receiving.
Giving and receiving. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഏത് കാര്യത്തിലാണ്?
Among these two, on which do we concentrate more?
വരവ്.
Receiving. Is it not so?
പക്ഷേ ഫിലിപ്പി ലേഖനം പറഞ്ഞെന്താ?
But what does the epistle to Philippians say?
നമുക്കെല്ലാം ആഗ്രഹമുണ്ട് ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പൈസ പോലും അല്ലെങ്കിൽ വരാൻ പാടില്ല.
വി ഓൾ ഹാവ് എ ഡിസയർ ദാറ്റ് വി ഷുഡ് നോട്ട് ഹാവ് എനി മണി വിച്ച് ഇസ് നോട്ട് ഡിസൈഡ് ഫ്രം ഗോഡ്.
വരവ് വളരെ വിശുദ്ധമായിരിക്കണം.
And our receiving should be very holy.
അവിഹിതമായിട്ട് ഒന്നും എന്റെ വരാൻ പാടില്ല.
In an unrighteous matter, nothing should come into my hands.
എന്നാൽ ഗ്രഹവിചാരകത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വരവ്. അടുത്ത ഭാഗം ഏതാണ്? ചെലവ്. നമ്മൾ രണ്ടാം ഭാഗത്തിന് വേണ്ട പരിഗണന കൊടുക്കാറുണ്ടോ?
And it is only one part of stewardship which is receiving, the other part is giving.
ഈ സ്റ്റുവർഷിപ്പ് എന്നുള്ളത് പുതിയ നിയമത്തിലെ പ്രധാനമായ ഒരു ഉപദേശമാണ്.
ആൻഡ് ദിസ് ഡോക്ട്രിൻ ഓഫ് ദിസ് ടീച്ചിംഗ് ഓഫ് സ്റ്റുവർഷിപ്പ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ്.
കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഏറിയ പങ്കും ഈ ഗ്രഹവിചാരത്വത്തെ കുറിച്ചുള്ളതാണ്.
ആൻഡ് മെനി ഓഫ് ദി പാരബിൾസ് ദ ലോർഡ് ടോൾഡ് ഡീൽസ് വിത്ത് ദി സ്റ്റുവർഷിപ്പ്.
വരവ് പോലെ തന്നെ ചെലവും വിശുദ്ധമായിരിക്കണം.
And just as your receiving is holy, so should your giving be.
അപ്പോൾ വരവിനോട് ബന്ധപ്പെട്ട് ഞാൻ ദൈവത്തോട് ആലോചിക്കുക, കർത്താവേ ഇങ്ങനെ എനിക്ക് സ്വീകരിക്കാമോ, ഇത് കിട്ടുന്ന കുഴപ്പമുണ്ടോ, ഇത് വിശുദ്ധമായിരിക്കണം, നമ്മൾ വളരെ നിഷ്കർഷയുള്ളവരാണ്.
And we ask the Lord for his guidance. Lord, when I receive, it should be holy.
എന്നാൽ പണം ചെലവഴിക്കുമ്പോഴോ?
But when we spend money,
അതിന് കർത്താവിനോട് ആലോചന ചോദിക്കാറുണ്ടോ?
Do we ask God for his opinion?
കർത്താവ് ഞാനിങ്ങനെ ചെലവ് ചെയ്തോട്ടെ,
കാൻ ഐ സ്പെൻഡ് ഇൻ ദിസ് മാറ്റർ ഓ ലോർഡ്?
അത് എന്തുകൊണ്ടാണ് കർത്താവിനോട് അങ്ങനെ ചോദിക്കേണ്ടത്?
And why should you ask in that manner to the Lord?
100 രൂപ ദൈവം തരുമ്പോൾ ആ 100 ആരുടേതാ?
when the Lord gives you 100 reals, who does that belong to?
ദൈവത്തിന്റേത.
It is God.
നമ്മൾ ദൈവത്തിന് എത്ര കൊടുക്കും?
How much do we give to God?
പത്തെന്ന് വിചാരിക്കൂ.
Imagine 10.
അപ്പോൾ നമ്മൾ ദൈവത്തിന് 10 കൊടുക്കും.
We are giving 10 to God.
90 ആളുടേത.
Whose is the 90?
നമ്മുടേത.
It is ours.
10 ആളുടേത.
10 is whose?
10 ആളുടേത. അപ്പൊ 100 തരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത്, ദൈവം നിനക്കുള്ള 10 തന്നിട്ടുണ്ട്, ബാക്കി 90 രണ്ട് സൗകര്യപ്പെട്ട
കാര്യമാണ്,
ഞാൻ ഇഷ്ടം പോലെ വിളിച്ചോളാം.
You are saying to God that I have given you 10, now the remaining 90 I will use as my wish.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ 10 അല്ല.
For God it is not 10.
100 ദൈവത്തിന്റേതാ.
For God is the whole, the 100.
അപ്പോൾ 100 ദൈവത്തിന്റേതാണെങ്കിൽ എന്റെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഞാൻ 90 എടുക്കുകയാണ്, പക്ഷെ മുഴുവൻ അങ്ങേരേതാ. അതുകൊണ്ട് 90 ഞാൻ ചെലവഴിക്കുമ്പോൾ എങ്ങനെ ചെലവഴിക്കണം? എങ്ങനെ ചെലവഴിക്കണം? എങ്ങനെ അല്ലെ? ദൈവം ഗിദയോനോട് പറഞ്ഞൊരു പ്രമാണമുണ്ട്.
There is a principle that God told Gideon.
ഗിദയോനോട് പറഞ്ഞു, നിന്റെ അപ്പന്റെ ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞ് അതിൽ നിന്റെ അപ്പന്റെ രണ്ടാമത്തെ കാളയായ 7 വയസ്സുള്ള കാളയെ അതിന്മേൽ യാഗം അർപ്പിക്കണം.
And when God commanded Gideon to destroy the idol of Baal at his father's household, he told that you should destroy that and you should sacrifice the second bull of your father who is 7 years old.
അല്ല നോക്കണം, ദൈവത്തിന് കാളയുടെ പ്രായം പോലും അറിയാം.
God knows the age of the bulls.
എത്ര വയസ്സുണ്ടെന്ന് അറിയാം.
ഹി നോസ് ഈവൻ ഹൗ ഓൾഡ് ഇറ്റ് ഇസ്.
ഈ കാള എത്രാമത്തെ കാളയാണെന്ന് അറിയാം.
ഹി ഓൾസോ നോസ് വിച്ച് നമ്പർ ദിസ് ബുൾ ഇസ്.
നിന്റെ അപ്പന്റെ രണ്ടാമത്തെ കാള 7 വയസ്സുള്ള കാള.
Your father's second bull, which is 7 years old.
അതിന് 7 വയസ്സുള്ള രണ്ടാമത്തെ കാള, ആദ്യത്തെ കാള എന്താ ദൈവത്തിന് വേണ്ടാത്തത്?
Why does he not want the first bull?
എന്തുകൊണ്ടായിരിക്കണം?
What could be the reason?
ആദ്യത്തിനെ കൊടുക്കാൻ പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്?
There is no need to say to give the first one.
എന്തുകൊണ്ടാ? ആദ്യഫലം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യഫലം ദൈവത്തിനുള്ളതാ.
ബിക്കോസ് ദി ഫസ്റ്റ് ഫ്രൂട്ട്സ് ആർ ഓഫ് ദി ലോർഡ്.
ഇനി 7 കാള ഉണ്ടെങ്കിൽ 7 കാള ആരുടേതാ?
Now if there are 7 bulls, who do they belong to?
100 കാള ഉണ്ടെങ്കിൽ 100 ദൈവത്തിന്റേതാ.
And if there are 100, all the 100 belong to God.
അപ്പോൾ ദൈവം പറഞ്ഞു, ഒന്നാമത്തേനെ തന്നെ വെച്ച് രണ്ടാമത്തേനെ കൂടെ തന്നേര്.
And if you are giving the first one, then give the second one also.
അപ്പോൾ ഇതെല്ലാം ദൈവത്തിനുള്ളതാ.
So it's all belongs to God.
അപ്പോൾ എനിക്ക് കിട്ടുന്ന 100 ദൈവത്തിന്റേതാണ്. ആ 100ൽ നിന്ന് ഞാൻ ദൈവമേ മുഴുവൻ അങ്ങേക്ക് തരാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്ക് എന്നൊരു കുടുംബമൊക്കെ അവിടെ തന്നിട്ടുണ്ടല്ലോ, എന്റെ ഭാര്യയും മക്കളും എന്റെ ഭർത്താവും ഒക്കെ ഉണ്ടല്ലോ. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ 90 എടുക്കുകയാണ്. നിങ്ങളുടെ ആലോചന ചോദിച്ചോണ്ട് ചെലവാക്കുന്നുള്ളൂ. ഏതായാലും 10 അങ്ങ് പിടിച്ചോ, 10 ദൈവത്തിന് കൊടുക്കുക.
So we are saying to God, oh God, you have given us 100 from that 10 I am giving to you, but the other 90 I require for my sustenance and for my family. So
varavu chilavu karyangalile vishwasatha,
a faithfulness in your giving and receiving.
Kolosselehanam
and Colossians,
ecclesiastical purity, sabhavaramaya vishuddhi.
You should have an ecclesiastical purity in the church.
Randamadhyayathil vaayikkunnathu ningalude kramavum sthirathayum kandu njan santoshikkunnu.
And in verse 2 we read like this that I am happy seeing your
order and firmness. Ningalude kramavum sthirathayum,
your order and your firmness.
Appo sabhayku kramamundo?
Does the church have an order?
സ്ഥിരതയുണ്ടോ?
Does it have a firmness?
ഇത് പൗലോസിന്റെ കാലത്ത് പട്ടാളത്തിൽ ഉപയോഗിച്ച് വന്ന രണ്ട് വാക്കുകൾ.
And these were words used in the military at the time of Paul.
ഒരു സഭയ്ക്ക് സ്ഥിരതയുണ്ടോ എന്ന് അറിയുന്നത് സഭയുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
And if you can know if a church has a firmness, you can know about its from its order.
എന്താ സഭയുടെ ക്രമം?
What is the order of the church?
തലസഭ ആയാറാം കായാറാം പ്രസ്ഥാനമല്ല.
And the local church is not a place where you can do as you wish.
അതിന് ക്രമം വെച്ചിട്ടുണ്ട്.
ഇറ്റ് ഹാസ് സർട്ടൻ ഓർഡർ.
സഭയുടെ പരിപാലനത്തിന് ഭരണത്തിന് വേണ്ടി മൂപ്പന്മാരാക്കിയിട്ടുണ്ട്.
ആൻഡ് ദി എൽഡേഴ്സ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഫോർ ദി ഗൈഡൻസ് ആൻഡ് ലീഡർഷിപ്പ്.
അവരെ സഹായിക്കാൻ ശുശ്രൂഷകന്മാരുണ്ട്.
ആൻഡ് ടു ഹെൽപ് ദം ദേർ ആർ ഡീക്കൺസ്.
സഭകളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കന്മാരുണ്ട്.
ആൻഡ് ദേർ ആർ ടീച്ചേഴ്സ് ടു ടീച്ച് ഇൻ ദ ചർച്ച്.
സഭകൾ വേല ചെയ്യുവാനായിട്ട് സുശേഷകന്മാരുണ്ട്.
ആൻഡ് ദേർ ആർ ഇവാഞ്ചലിസ്റ്റ് ടു വർക്ക് ഫോർ ദി അസംബ്ലീസ്.
അവിടെ ശുശ്രൂഷകാരത്തികളുണ്ട്.
ആൻഡ് ദേർ ആർ സിസ്റ്റേഴ്സ് ഹു ആർ മിനിസ്റ്റർ.
അതെല്ലാം ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും കൃപാവർത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
ആൻഡ് ഇറ്റ് ഇസ് ഓൾ ബേസ്ഡ് ഓൺ ദി കോൾ ഓഫ് ഗോഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹിസ് ഗിഫ്റ്റ്.
അതാണ് സഭയുടെ ക്രമം.
ആൻഡ് ദാറ്റ് ഈസ് ദി ഓർഡർ ഓഫ് ദി ചർച്ച്.
ആ ക്രമം പാലിച്ചു വരുമ്പോൾ,
വെൻ യു ഫോളോ ദാറ്റ് ഓർഡർ,
സ്ഥിരത ഉണ്ടാവും.
You will have firmness.
തീത്തോസിനെ ക്രേത്തയിലേക്ക് പൗലോസ് അയച്ചു.
And Paul sent Titus to Crete.
എന്തിനു വേണ്ടിയാണ്?
For what?
ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും പട്ടണത്തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും.
And to put the remaining things in order and to assign elders throughout the church.
സഭയ്ക്ക് ക്രമം ഉണ്ടായേ മതിയാവുകയുള്ളൂ.
A church should have an order.
അതുപോലെ സഭയ്ക്ക് സ്ഥിരത ഉണ്ടാവും.
And through that the church will have a firmness.
കൊലോസ്യ ലേഖനത്തിൽ, കൊലോസ്യ സഭയിൽ ഇതിനെ ചലഞ്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു.
And in the church at Colossae they were activities opposing this.
ഇനി ഏഴാമത്തെ സഭ തെസലോനിക്ക സഭയാണല്ലോ.
And the seventh church is the church at Thessalonica.
Eschatological purity.
And we read there about eschatological purity.
കർത്താവിൽ മരിച്ച വിശുദ്ധന്മാരെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷയില്ലാതെയായി.
And they lost their hope about those saints that died in the Lord.
പൗലോസ് അതിനെ തിരുത്താൻ അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാനായിട്ടാണ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുന്നത്.
And Paul is writing this epistle to make them assured of the faith and to correct their wrong beliefs.
അതുകൊണ്ടാണ് ഒന്നാമത്തെ ലേഖനത്തിലെ എല്ലാ അധ്യായങ്ങളും എഴുതിയപ്പോൾ ആറ് അധ്യായങ്ങളുടെയും അവസാന ഭാഗത്ത് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
And that is why in those six chapters at the very end of all those he has concluded them saying about the return of our Lord Jesus.
ഏഴ് തരത്തിലുള്ളതായ വിശുദ്ധികൾ.
Seven types of purity.
നമ്മുടെ ദൈവം വ്യക്തിത്വമുള്ള ദൈവമാണ്.
Our God is a God who has a personality.
നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്.
Our God is an all-powerful, omnipotent.
നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്.
He can do great things for us.
ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ്.
And he calls into existence as though from without it existing.
നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്.
And our God is a holy God.
അവൻ നമ്മിൽ നിന്ന് വിശുദ്ധി പ്രതീക്ഷിക്കുക.
And he expects holiness from us.
ഈ ദൈവം ഇന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ജീവപര്യന്തം അവൻ നമ്മെ വഴി നടത്തും.
This God is our God today and forever. He will guide us till our very end.
വചനങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.
I extend my thanks to all who have heard from the scriptures and may the name of our Lord be glorified.